നൂറ്റി ഇരുപത് വയസ്സായി, ഇനി പോവാനും വരുവാനും ഇനി കഴിവില്ല. യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കയില്ല എന്ന് കൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പേ കടന്നുപോകും, മുമ്പായി കടന്നുപോകും. ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. യഹോവ അരുളി ചെയ്തതുപോലെ യേശുവ നിനക്ക് നായകനായി കടന്നുപോകും. താൻ സംഹരിച്ച് കളഞ്ഞ അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനോയും അവരുടെ ദേശത്തെയും ചെയ്തപോലെ യഹോവ അവരോടും ചെയ്യും. യഹോവ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും നിങ്ങൾ അവരോട് ചെയ്യണം. ബലവും ധൈര്യമുള്ളവരായിരിക്കും, അവരെ പേടിക്കരുത്, ക്ലനിക്കരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രായേലും കാണുകയും അവനോട് പറഞ്ഞതെന്തെന്നാൽ, ബലവും ധൈര്യമുള്ളവനായിരിക്കാം യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോടുകൂടെ ചെല്ലും. അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു. അവൻ നിന്നോടുകൂടെ ഇരിക്കും. നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ക്ഷമിക്കുകയും അരുത്. അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. മോശ അവരോട് കൽപ്പിച്ചെന്നാൽ, സംവത്സരം കൂടുമ്പോൾ ഉള്ള വിമോചന സംവത്സരത്തിലെ കൂടാര പെരുന്നാളിൽ ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാം ഇസ്രായേലും കൽക്കെ അവരുടെ മുമ്പാകെ വായിക്കണം. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ടുപഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിനും അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും നിങ്ങൾ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനും ജനത്തെ വിളിച്ചുകൂട്ടണം. അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിങ്ങൾ സമാധാന കൂടാരത്തിൽ വന്ന് നിൽപ്പീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാധാന കൂടാരത്തിങ്കിൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കിൽ പ്രത്യക്ഷനായി മേഘസ്തംഭം കൂടാരവാതിലിന് എതിരെ നിന്നു. യഹോവ മോശയോട് അരുളിച്ചെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യദൈവങ്ങളെ പിഞ്ചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എന്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എന്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറക്കുകയും ചെയ്യും. അവർ നാശത്തിനായി ഇരുത്തിയിരുത്തും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായകൊണ്ടല്ലോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന് അവർ അന്ന് പറയും. എങ്കിലും അവർ അന്യ ദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് ചെയ്തിട്ടുള്ള സകല ദോഷവും നിമിത്തം ഞാൻ അന്ന് എന്റെ മുഖം മറച്ചു കളയും. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാഠമായി കൊടുക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ പിന്നെ തൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എന്റെ നിയമം ലംഘിച്ച് എന്നെ കോഴിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് വഹിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്ന് മറന്നു പോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സത്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്ക് നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു. ആകയാൽ മോശ എന്ന് തന്നെ ഈ പാട്ടെഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചു. പിന്നെ അവൻ നൂന്റെ മകനായ യോശുവയുടെ ബലവും ധൈര്യവുമുള്ളവനായിരിക്ക. ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്ത ദേശത്ത് നീ അവരെ എത്തിക്കും. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് അരുളി ചെയ്തു. മോശ ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങൾ മുഴുവൻ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടിരുന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യന്മാരോട് കൽപ്പിച്ചെന്തെന്നാൽ, ഈ ന്യായ പ്രമാണ പുസ്തകമെടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരിയെ വെപ്പിൻ. അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. നിന്റെ മത്സര സ്വഭാവവും ശാഠ്യവും എനിക്ക് അറിയാം. ഇതായി ഞാൻ നിങ്ങളോട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ യഹോവയോട് മത്സരിക്കുന്നു. എന്റെ മരണശേഷം എത്രയധികം നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുകയും. എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞ് കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വയ്ക്കും. എന്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കും എന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടുമാറുകയും എന്ന് എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ആദികാലത്ത് നിങ്ങൾക്ക് അനർത്ഥം സംഭവിക്കും. അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും വിളിച്ച് ഒരു പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൽപ്പിച്ചു. ആകാശമേ ചിരി തരിക, ഞാൻ സംസാരിക്കും. ഭൂമി എന്റെ വായിൽ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും, എന്റെ വചനം മഞ്ഞ് പോലെയും ഇളമ്പുന്നിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെ ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, ഭേദമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. അവർ അവനോട് വഷളത്വം കാണിച്ചു. അവർ അവന്റെ മക്കളല്ല, കളങ്കമത്രേ. വക്രതയും കൂട്ടവുമുള്ള തലമുറ, ദോഷത്വവും അജ്ഞാനമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങളെ ഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്? അവനല്ലോ നിന്റെ പിതാവ്, ദൈവടയവൻ. അവനോടല്ലോ നിന്നെ അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവൻ. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻതലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. നിന്റെ പിതാവിനോട് ചോദിക്കുക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്കുക, അവർ പറഞ്ഞു തരും. മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ ഗർഭിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിനൊത്തവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. യഹോവയുടെ അംശം അവന്റെ ജനവും യാക്കോബും അവന്റെ അവകാശവുമാകുന്നു. താൻ അവനെ മരുഭൂമിയിലും ഓളികൾക്കും ശൂന്യപ്രദേശത്തും കണ്ടു. അവരെ ചുറ്റിപ്പരിപാലിച്ചു, കൺമണി പോലെ അവനെ സൂക്ഷിച്ചു. കഴുകൻ തന്റെ കൂട്ട് അനക്കി കുഞ്ഞുങ്ങൾക്ക് നിരയെ പറക്കുന്നത് പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറയിന്മേലവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. അവനോട് കൂടെ എന്റെ ദൈവം ഉണ്ടായിരുന്നില്ല. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. പശുക്കളുടെ വെണ്ണയെയും ആട്ടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാഷാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും കോതമ്പിൻ കമ്പിനെയും അവന് കൊടുത്തു. നീ ദ്രാക്ഷാരക്തമായ വീഞ്ഞു കുടിച്ചു. യേശുദൂനോ പുഷ്ടി വെച്ചു പുതച്ചു. നീ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ചിരിച്ചു, തന്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. അവൻ അന്യ ദൈവങ്ങളാൽ അവനെ ക്രുദ്ധിപ്പിച്ചു, മ്ലേച്ഛതകളാൽ അവനെ കോപിപ്പിച്ചു. അവൻ ദുർഭൂതങ്ങൾക്ക്, ദൈവമല്ലാത്തവർക്ക്, തങ്ങൾ അറിയാത്ത ദേവന്മാർക്ക് ബലി കഴിച്ചു. അവരുടെ പിതാക്കന്മാർ അവയെ ഭജിച്ചിട്ടില്ല. അവ നൂതനമായി ഉത്ഭവിച്ച നവീന മൂർത്തികളത്രേ. നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു, നിന്നെ ഉത്പാദിപ്പിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു. യഹോവ കണ്ട് അവരെ തള്ളിക്കളഞ്ഞു. തന്റെ പുത്രീ പുത്രന്മാരോടുള്ള വീരസ്വത്താൽ തന്നെ അവൻ അരുളി ചെയ്തത്, ഞാൻ എന്റെ മുഖം അവർക്ക് മറയ്ക്കും, അവരുടെ അന്തം എന്ത് എന്ന് ഞാൻ നോക്കും. അവർ വക്രതയുള്ള തലമുറ, നീരില്ലാത്ത മക്കൾ. ദൈവമില്ലാത്തതിനെ കൊണ്ട് നിനക്ക് എരിവരുത്തി. നിത്യമൂർത്തികളാൽ എന്നെ മുഷിപ്പിച്ചു. ഞാനും ജനമില്ലാത്തവരൊക്കെയും കൊണ്ട് അവർക്ക് എരിവ് വരുത്തും. മൂഢജാതിയെ കൊണ്ട് അവരെ മുഷിപ്പിക്കും. എന്റെ കോപത്താൽ തീ ജ്വലിച്ചു, പാതാളത്തിന്റെ ആഴത്തോളം കത്തും. ഭൂമിയെയും അതിന്റെ അനുഭവത്തെയും ദഹിപ്പിച്ച് പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങളെ കരിച്ചു കളയും. ഞാൻ അനർത്ഥങ്ങൾ അവരുടെ മേൽ കുന്നിക്കും. എന്റെ അസ്ത്രങ്ങൾ അവരുടെ നേരെ ചെലവിടും. അവർ വിശപ്പ് കൊണ്ട് ക്ഷയിക്കും, ഉഷ്ണരോഗത്തിനും വിഷവ്യാധിക്കും ഇരയാകും. മൃഗങ്ങളുടെ പല്ലും പന്നജനങ്ങളുടെ വിഷവും ഞാൻ അവരുടെ ഇടയിൽ അയക്കും. വീതികളിൽ വാളും അറകളിൽ ഭീതിയും യുവാവിനെയും യുവതിയെയും ശിശുവിനെയും നരച്ചവനെയും സംഹരിക്കും. ഞങ്ങളുടെ കൈ ജയം കൊണ്ട് യഹോവയല്ല ഇതൊക്കെ ചെയ്തതെന്ന് അവരുടെ വൈരികൾ തെറ്റായി വിചാരിക്കുകയും ശത്രു എനിക്ക് ക്രോധം വരുത്തുകയും ചെയ്യും എന്ന് ഞാൻ ശങ്കിച്ചിരുന്നെങ്കിൽ ഞാൻ അവരെ ഊതിക്കളഞ്ഞു. മനുഷ്യരിൽ നിന്ന് അവരുടെ ഓർമ്മയിലെ ഏകാശമായിരുന്നു. അവർ ആലോചനയില്ലാത്ത ജാതി, അവർക്ക് വിവേക ബുദ്ധിയില്ല. അവർ ജ്ഞാനികളായി ഇത് ഗ്രഹിച്ച് തങ്ങളുടെ ഭവിഷ്യം ചിന്തിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അവരുടെ പാറ അവനെ വിച്ച് കളയുകയും യഹോ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ലാത്ത ഒരുവരായിരം പേരെ പിന്തുടരുന്നതും ഇരുവർ 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? അവരുടെ വാറ് നമ്മുടെ വാറ പോലെയല്ല, അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. അവരുടെ മുന്തിരിവള്ളി സോതോം വള്ളിയിൽ നിന്നും തൊണേറാകളിൽ നിന്നുമുള്ളത് അവരുടെ മുന്തിരിപ്പഴം മനുഷ്യം മുന്തിരി കുലകയ്പുമാകുന്നു. അവരുടെ വീഞ്ഞ് മഹാസർപ്പത്തിന്റെ വിഷവും മൂർഖന്റെ കാളകൂടവുമാകുന്നു. ഇത് എന്റെ അടുക്കൽ സംഗ്രഹിച്ചും എന്റെ ഭണ്ഡാരത്തിൽ മുദ്രയിട്ടും ഇരിക്കുന്നില്ലയോ? അവരുടെ കാൽവഴുതലങ്കയ്ക്ക് പ്രതികാരവും പ്രതിഫലവും എന്റെ പക്കലുണ്ട്. അവരുടെ അനുദിവസം എടുത്തിരിക്കുന്നു, അവർക്ക് വഹിപ്പാനുള്ള ബന്ധപ്പെടുന്നു. യഹോവാ തന്റെ ജനത്തെ ന്യായീകരിക്കും. അവരുടെ ബലം ക്ഷയിച്ചു പോയി, ബദ്ധനും സ്വതന്ത്രനുമില്ലായതായിട്ട് കണ്ടിട്ട് അവൻ സ്വദാസന്മാരെ കുറിച്ച് അനുദപിക്കും. അവരുടെ ബലികളുടെ മേധസ് തിന്നുകയും പാനീയ ബലികളുടെ വീഞ്ഞ് കുടിക്കുകയും ചെയ്ത ദേവന്മാരും അവർ ആശ്രയിച്ച പാറയും എവിടെ? അവർ എഴുന്നേറ്റ് നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്ക് ശരണമായിരിക്കട്ടെ എന്ന് അവൻ അരുളി ചെയ്യും. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവേൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനില്ല. ഞാൻ ആകാശത്തിലേക്ക് കയ്യേറി സത്യം ചെയ്യുന്നത് നിത്യനായമായിരിക്കുന്ന എന്നാണ്. എന്റെ മിന്നലാല വാൾ ഞാൻ മൂർച്ചയാക്കി എന്റെ കൈ ന്യായ വിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുവിൽ പ്രതികാരം നടത്തും. എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം വീട്ടും. ഹതന്മാരുടെ ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെ ശിരസിൽ നിന്നൊലിക്കുന്നതിനാലും ഞാൻ എന്റെ അസ്ത്രങ്ങളെ ലഹരിപ്പിക്കും. എന്റെ വാൾ മാംസം തിന്നുകയും ചെയ്യും. ജാതികളെ അവന്റെ ജനത്തോടുകൂടെ ഉല്ലസിപ്പീൻ. അവൻ സ്വദേശന്മാരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യും. തന്റെ ശത്രുക്കളോട് അവൻ പകരം വീട്ടും. തന്റെ ദേശത്തിനും ജനത്തിനും പാപപരിഹാരം വരുത്തും. അനന്തരം മോശയും നൂനിന്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ജനത്തെ ചൊല്ലിക്കേൽപ്പിച്ചു. മോശ ഈ സകല വചനങ്ങളും എല്ലാ ഇസ്രായേലിനോടും സംസാരിച്ചു തീർന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കാൻ തക്ക വണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുകയും. ഇത് നിങ്ങൾക്ക് വ്യർത്ഥമായ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ്സുണ്ടാകും. അന്ന് തന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ യെരിഹോവിനരികെ മോവാബ് ദേശത്തുള്ള ഈ അബീരാം പർവ്വതത്തിൽ നെബോല മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കിക്കാണുക. നിന്റെ സഹോദരനായ ഹുരോൻ കോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു തന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ മരുഭൂമിയിൽ കാദേശിലെ കലകജലത്തിങ്കൽ ഇസ്രായേൽ മക്കളെ മധ്യ വെച്ച് എന്നോട് അകൃത്യം ചെയ്തത് കൊണ്ടും ഇസ്രായേൽ മക്കളുടെ മനസ്സിൽ വെച്ച് എന്നെ ശുദ്ധീകരിക്കായകൊണ്ടും തന്നെ നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും. എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കിടക്കയില്ല. ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹമാവിത്. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സീനിൽ നിന്നുദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്നുളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലം കയ്യിൽ ഉണ്ടായിരുന്നു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ സകല വിശുദ്ധന്മാരെയും തൃക്കയിലിരിക്കുന്നു. അവൻ തൃക്കാൽക്കലിരുന്ന് അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. യാക്കോബിന്റെ സഭയ്ക്ക് അവകാശമായി മോശ നമുക്ക് ന്യായപ്രമാണം കൽപ്പിച്ചു തന്നു. ജനത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ അവൻ യേശുവിന് രാജാവായിരുന്നു. രൂപേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവന്റെ പുരുഷന്മാർ കുറേ ആദരിക്കട്ടെ. യഹൂദയ്ക്ക് അനുഗ്രഹമായിട്ട് അവൻ പറഞ്ഞത്, യഹോവ യഹൂദയുടെ അപേക്ഷ കേട്ടു, അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ. തന്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു, ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിന്റെ ഭക്തന്മാരുടെ പക്കലിരിക്കും. നീ മസയൽ വെച്ച് നിരീക്ഷിക്കുകയും കലകജലത്തിങ്കൽ നീ പൊരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അവന്റെ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. സഹോദരന്മാരോ അവൻ മരതിരിച്ചില്ല, സ്വന്തം മക്കളെ ഓർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവൻ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിനെ പ്രമാണവും ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധവും യാഗപീഠത്തിന്മേൽ സർവാംഗഹോമം അർപ്പിക്കും. യഹോവയെ അവന്റെ ധനത്തിന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവന്റെ എതിരാളികളും അവനെ ദേശിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്തു കളയണമേ. ബെന്യാമീനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തത്സന്നിധിയിൽ നിർഭയം വസിക്കും, താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവന്റെ ഗിരികളുടെ മധ്യ അധിവസിക്കും. ജോസഫിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ബലം കൊണ്ടും പ്രതിമാസ ചന്ദ്രനിൽ ഉളവാകും വിശിഷ്ട ബലം കൊണ്ടും പുരാണ പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവന്റെ ദേശമേ ഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മുൾപ്പടപ്പിൽ വസിച്ചവന്റെ പ്രസാദം ജോസഫിന്റെ ചിരസിന്മേലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകമേലും വരുമാറാകട്ടെ. അവന്റെ കടിഞ്ഞൂൽക്കുറ്റൻ അവന്റെ പ്രതാപം അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. അവൻ സകല ജാതികളെയും ഭൂനിവാസികളെയും വെട്ടി ഓടിക്കും. അവായ ഫ്രെയിമിന്റെ പതിനായിരങ്ങളും മനസ്സിലുടെ ആയിരങ്ങളും തന്നെ. സബൂലിനെ കുറിച്ച് അവൻ പറഞ്ഞത്, സബൂലിന് നിന്റെ പ്രയാണത്തിലും ഇസഹാരെ നിന്റെ കൂടാരങ്ങളും സന്തോഷിക്കുക. അവർ ജാതികളെ പർവ്വങ്ങളിലേക്ക് വിളിക്കും, അവിടെ നീതിയാഗങ്ങളെ കഴിക്കും. അവൻ സമുദ്രങ്ങളെ സമൃദ്ധിയും മണലി നിക്ഷേപങ്ങളും വലിച്ചു വിളിക്കും. ഗാദിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ഗാദിനെ വിസ്താരമാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഒരു സിംഹം പോലെ അവൻ പുതിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു. ഭുജവും നെറുകയും പറിച്ചു കീറുന്നു. അവൻ ആദ്യഭാഗം തിരഞ്ഞെടുത്തു, അവിടെ നായകന്റെ ഓഹരി സംഭരിച്ചിരുന്നു. അവൻ ജനത്തിന്റെ തലവന്മാരോട് യഹോവയുടെ നീതിയും ഇസ്രായേലിനുമായി അവന്റെ വിധികളും നടത്തി. താനെ കുറിച്ച് അവൻ പറഞ്ഞത്, താൻ ബാലസിംഹമാകുന്നു, അവൻ ബാശാനിൽ നിന്ന് ചാടുന്നു. നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറ് തെക്കുമാക്കും. ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കെ. അവൻ കാലെണ്ണയിൽ മുക്കട്ടെ, നിന്റെ ഓടാമ്പലിരുമ്പും താമ്രവുമായിരിക്കട്ടെ, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, സംഹരിക്കുന്നു എന്ന് കൽപ്പിച്ചിരിക്കും. ധാന്യം മീനുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായിരിക്കും. യാക്കോബിനുറവ് തനിച്ചു വസിക്കും, ആകാശമനു മഞ്ഞു പൊഴിക്കുന്നു. ഇസ്രായേലെ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിന്റെ പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം മരിക്കും, നീ അവരുടെ ഉന്നതികൾ മേൽ നടകൊള്ളും. അനന്തരം മോവാബ് സമുദ്രഭൂമിയിൽ സമഭൂമിയിൽ നിന്ന് എരിഹോവിനെതിരെയുള്ള നേബോ പർവ്വതത്തിൽ ഇസ്മാമുകളിൽ കയറി യഹോവ ഗാന്ധരെ ഗിലയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിന്റെയും മനുഷ്യരുടെയും ദേശവും പടിഞ്ഞാറെ കടൽ വരെയും യഹൂദാ ദേശമൊക്കെയും തെക്കേ ദേശവും ഇന്ന് നഗരമായ യെരിഹോവിന്റെ താഴ്വ മുതൽ സോർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തരുന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോവുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബേത്ത്പെയോരിനരികെയുള്ള താഴ്വരയിലടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെ കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന കാലം തികഞ്ഞു. അവന്റെ മകനായ യോശുവയെ മോശയെ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ആജ്ഞാപൂർണനായി തീർന്നു, ജ്ഞാനപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. എന്നാൽ മിസ്രയീം ദേശത്ത് ഫറവോനോടും അവൻ സകല ഭൃത്യന്മാരോടും സ്വലദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ച അയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കണ്ട് മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം മുതൽ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നിന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ജനത്തെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുകയും നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും തിച്ചയുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള നയപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രമേ ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായി വരിക്കേണ്ടതിന് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണത്തിലെ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്ന് നീ പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. എന്നാറേ യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചത്. പാളയത്തിൽ കൂടി ജനത്തോട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാനക്കരെ കടക്കേണ്ടതിനാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുകയും എന്ന് കൽപ്പിച്ചു. പിന്നെ യോശുവ രൂബേനോടും ഗാദ്യരോടും മനശ്ശെയോടും ബാദിഗോത്രത്തോടും പറഞ്ഞതെന്നാൽ യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനക്കരെ മോശ നിങ്ങൾക്ക് തന്നിട്ടുള്ള ദേശത്തെ എത്തിയിരിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായവരൊക്കെയും സന്നദ്ധന്മാരായ നിങ്ങളുടെ സഹോദരന്മാർക്കും വായി കടമിയെന്ന് യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥ നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. അതിനുശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശ കിഴക്ക് യോർദാനക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശ ദേശത്തേക്ക് മടങ്ങി വന്ന് അതിനെ അനുഭവിച്ചു കൊള്ളണം. അവർ യോശുവയോട് ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും, ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും, നിന്റെ ദൈവമായ യഹോവ മോശയോടുകൂടെ ഇരുന്നത് പോലെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി. ആരെങ്കിലും നിന്റെ കൽപ്പന മറക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിനും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവനെ മരിക്കാനും ഉറപ്പും ധൈര്യമുള്ളവരായി മാത്രം ഇരുന്നാലും എന്ന് പറഞ്ഞു. അനന്തരം നിന്റെ മകനായി യോശുവ രഹസ്യമായി ഒറ്റ നോക്കേണ്ടതിന് ചീത്തിന്മേശ നിന്ന് രണ്ടുപേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും എരിയോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്ന് പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രായേൽ മക്കളിൽ ചില ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് എരിഹോ രാജാവിന് അറിവ് കിട്ടി. എരിഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തെറിത്തരിക, അവർ ദേശം നോക്കി മുറ്റു നോക്കുവാൻ വന്നിരിക്കുന്ന ആകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി വിളിപ്പിച്ചു. അവർ എന്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാരെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ പട്ടണവാതിക്കൽ അണിക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്ക് പോയി എന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുകയും എന്നാൽ അവരെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അവളിൽ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചിരുന്നു. ആളുകൾ യോർദാനിലേക്ക് വഴിയായി കടന്ന് കടവുകൾ വരെ അവരെ തെരഞ്ഞിരുന്നു. തെരഞ്ഞു എന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു. എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ അടുക്കൽ ചെന്ന് അവരോട് പറഞ്ഞത്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകി പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിനെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങളെ നിർമൂലമാക്കിയ സിഹോൻ ഓഗ് എന്നീ രണ്ട് അമൂര്യ രാജാക്കന്മാരോടും ചെയ്തതും ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെഭൂമിയിലും ദൈവമാകുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് ജയ ജയിക കൊണ്ട് നിങ്ങളും എന്റെ വീരവോട് ജയ ചെയ്ത് എന്റെ അപ്പനെയും അമ്മയ്ക്കും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ച് നിങ്ങളുടെ ജീവനെ നാണത്തിൽ നിന്ന് വിടുവിക്കണമെന്ന് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുകയും ഉറപ്പും ഉള്ള രക്ഷയും തരികയും വേണം. അവർ അവളോട് ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതിരിക്കുന്നതിനാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വെച്ചു കൊടുക്കും. യഹോവ ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോടുകയും വിശ്വസ്തതയും കാണിക്കും എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറേ അവൾ അവരെ കിളിവാതിലൂടെ കയറുകെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിൽമേലായിരുന്നു. അവൾ മതിൽമേൽ പാർത്തിരുന്നു. അവൾ അവരോട് തിരിഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവിടെ മടങ്ങിപ്പോരുവോളം 3 ദിവസം അവിടെ വിളിച്ചിരുത്തി. അതിന്റെ ശേഷം നിങ്ങൾ വഴിക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ അവളോട് പറഞ്ഞത് ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയും സഹോദരന്മാരെയും പിതൃപക്ഷയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ജയിപ്പിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിന് പുറത്തിറങ്ങിയാൽ അവന്റെ രക്തം അവന്റെ തലമേലിരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവരാകും. നിന്നോടുകൂടെ വീട്ടിലിരിക്കുമ്പോൾ വല്ലവനും അവന്റെ മേൽ കൈവച്ചാൽ അവന്റെ രക്തം ഞങ്ങളുടെ തലമേലിരിക്കും. എന്നാൽ നീ ഞങ്ങളുടെ കാര്യം അറിയിച്ചാൽ ഞങ്ങളെ കുറിച്ച് ചെയ്തിട്ടുള്ള സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. അതിനെ അവൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു അവരെ അയച്ചു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു.
പിതാവിനും പുത്രനും നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ചാന ശ്രീയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഔസ്തുശോദരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഓരോ ബുധനാഴ്ചയും അനുഗ്രഹീതമായി ഈ ശുശ്രൂഷയെ ധന്യമാക്കി തീർക്കുന്ന ശമ്പരാനെ വിനയത്തോടും ഭക്തിയോടും കൂടി ആരാധിപ്പാനും നാം ഈ കൂട്ടായ്മ ആചരിക്കുമ്പോൾ ദൈവമ്പാകെ അർപ്പിക്കുന്ന ഗീതങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമായി തീരുവാൻ തക്കോണം എന്നെയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് ഭക്തിയോടെ നമുക്ക് പ്രവേശിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിട്ട എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥനാപൂർവം ഈ സമയത്ത് ഓർക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന വന്ദ്യ വൈദിക ശേഷൻ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരോടുകൂടി ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് സെന്റ് പള്ളിയുടെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇതിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടുകൂടി വീണ്ടും അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ സമയങ്ങളായും കൂടുതൽ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ആത്മീയ നൽവരങ്ങളും ലഭിക്കപ്പെട്ട നിമിഷങ്ങളായി രൂപാന്തരപ്പെടുവാൻ ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണമേ എന്നുള്ള അർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. സുവിശേഷ ഗീതങ്ങളിലെ 229 ഗീതം വളരെ സുപരിചിതമായിട്ടുള്ള ഗീതമാണ്. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൽ പല്ലവി പാടിയിട്ട് ഞാൻ 229 ഗീതം. അനുസ്യൂതം ഏത് പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും ബലമുള്ള ഭുജം നീട്ടി നമ്മളെ താങ്ങുന്ന നയിക്കുന്ന നടത്തുന്ന ആ സ്വർഗീയ പിതാവിനെ നന്ദിപൂർവ്വം സ്മരിക്കുകയും നന്ദിപൂർവ്വം ആരാധനപൂർവ്വം ഓർക്കുകയും ഓർക്കുവാൻ തക്കവണ്ണം നമ്മെ ഓർപ്പിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 229 ഗീതം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാ
നിന്റെ കൃപയാൽ സന്ദർശത്തെ പൂർണ്ണമായി വാഴ്ത്തണമേ.
നിന്റെ കണിയാൽ ശാന്തമായ മഴയും പ്രയോജനമുള്ളവനുമേ ഞാൻ നൽകണമേ. പട്ടിണിക്കാരെ നിന്റെ അന്മയുടെ സമർച്ചയിൽ സന്തുഷ്ടരാക്കണമേ. ആവശ്യക്കാരെ സഹായിക്കുന്നവരുടെ കാഴ്ചകളും ആദ്യ ഫലങ്ങളും ദശാംശങ്ങളും സ്വീകരിച്ച് അവരുടെ ഭവനങ്ങളിൽ അളവില്ലാത്തതും സമൃദ്ധികളതുമായ നിന്റെ അനുഗ്രഹത്തെ വർഷിപ്പിക്കണമേ. വിശ്വാസികളായ വാങ്ങിപ്പോരെ ഓർക്കുകയും നിന്റെ പിതാവിന്റെ ഭാഗ്യഭവനങ്ങൾ അവരെ ആശ്വസിപ്പിക്കുകയും വിശ്രമിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ജനത്തിന്റെ അധികന്മാരായി നിൽക്കുന്ന മേൽപ്പെട്ട കലാപിതാക്കന്മാർക്ക് മരണപര്യമാണ് പര്യന്തമുള്ള ഉത്സാഹവും ധൈര്യവും നൽകണമേ. അവർ പൂർണ്ണതയോ ആശ്രയത്തോട് പൗരോത്വത്തിന്റെ ഇടവുകളെ മേച്ച് ഭരിക്കുമാറാക്കണമേ. നിന്നുള്ള ഐക്യവും സമാധാനവും ലോകവും കൊടുക്കണമേ. അവർക്ക് നിന്നോട് മഞ്ഞോന്യവും പൂർണ്ണ സ്നേഹവും സമാധാനമുള്ള കാലങ്ങളും ഭക്തിയും നൽകണമേ. ഭൂമിയുടെ മനോഭാവങ്ങളും യുദ്ധങ്ങളും ചണ്ടകളും നീക്കണമേ. എല്ലാവരെയും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും അവരവരുടെ സ്ഥലത്ത് വസിപ്പിക്കണമേ. നീ നല്ലവനും മനുഷ്യനും ആദ്യമാകുന്നു. നിനക്ക് ഞങ്ങൾ സ്തുതി സ്തോത്രവും ബഹുമാനവും ആരാധനയും ഇപ്പോഴും എപ്പോഴും നേക്കും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ഒരു ബുധനാഴ്ചയോട് നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾക്കുവാനും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാനും നമുക്ക് വന്ന അവസരത്തെ ഓർത്ത് വീണ്ടും ദൈവത്തെ നന്ദിയോടെ ഓർക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ നോമ്പിന്റെ മധ്യത്തിൽ കൂടി കടന്നു പോകുന്നു. പാതി നോമ്പ് പിന്നിട്ട് ഇനിയും തുറന്നുള്ള ദിനം 40-ാം വെള്ളിയാഴ്ചയിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കുകയാണ്. ഈ പരിശുദ്ധ നോമ്പ് നമ്മുടെ ആന്തരിക ജീവിതത്തിന് കൂടുതൽ ഉത്തേജനവും ആത്മീയമായി നൽവരങ്ങളെ പകരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാശകലുഷിതമായി ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ, ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും നമുക്ക് നമ്മുടെ തലമുറയ്ക്കും അല്ലെങ്കിൽ ലോകം മുഴുവൻ ലഭിക്കത്തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ നോമ്പും ഉപവാസവും ഒക്കെ നമ്മളെ കൂടുതൽ ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ട് കൂടുതലൊന്നും ഈ സമയത്ത് ആമുഖമായിട്ട് പറയുന്നില്ല, കാരണം ഇന്ന് മറ്റ് വൈദികരെ ഒന്നും സമയത്ത് ലഭിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് തിരുവചന ധ്യാനത്തിൽ നിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പറയാനുള്ളത് ആ സമയത്ത് പറയാൻ വിചാരിക്കുന്നത് കൊണ്ട് ഇപ്പോഴ് ഒരു സുവിശേഷ ഗീതം ദൈവസന്നിധി സംബന്ധിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ ഗീതം. എന്നേശു അല്ല വില്ലെനിക്ക് ഒരാശ്രയം തോന്നി, തന്റെ മാർവിലല്ലാതെ എനിക്ക് വേറെ വിശ്രമമില്ല. ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളും ഭാരങ്ങളും നേരിടുമ്പോഴും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും സഹായത്തിന്റെ ചുറ്റും കണ്ടുപിടിക്കുമ്പോൾ നിസ്സഹരായിട്ട് അവരൊക്കെ കൈമറക്കുന്ന അവസരത്തിൽ ഉയരങ്ങളിലേക്ക് ദൃഷ്ടികളെ പതിപ്പിക്കുമ്പോൾ എന്റെ കൂടെ എന്നെ ചാരി നിർത്തുന്ന, ചേർത്ത് വിളിച്ച് നിർത്തുന്ന എന്റെ അപ്പൻ കൂടെയുള്ളത് കൊണ്ട് എനിക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് നമ്മെ ഗാനരൂപത്തിൽ ഓർപ്പിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തുറമുള പുഷ്പുഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിൽ 230-ാമത്തെ ഗീതം.
എന്നേശു അല്ലാതില്ലേനിക്കോരാശ്രയം ഭൂവിൽ Thank you.
പരിശുദ്ധമായ ഈ നോമ്പിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പ് നമുക്ക് കൂടുതൽ അനുഗ്രഹത്തിനും ആത്മീയ ജീവിതത്തിന്റെ പരിവർത്തനത്തിനും ഇടയായി തീരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുറന്ന് നമ്മൾ വായിക്കുമ്പോൾ ഈ ശിഷ്യന്മാർ കർത്താവിനോട് ഒരു കാര്യം ആവശ്യപ്പെടുക. കർത്താവിനോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അത് ശിഷ്യന്മാര് കർത്താവിനോട് ആവശ്യപ്പെടുന്നതാണെങ്കിലും 10-ാം സുവിശേഷത്തില് താൻ പർവ്വതത്തിന്റെ മുകളിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കും. അങ്ങനെ സമവീക്ഷണ സുവിശേഷങ്ങളിലൊക്കെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാര് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറയാനായിട്ട് കാരണം? കാരണം ശിഷ്യന്മാർ അത്രയ്ക്ക് അറിവില്ലാത്തവരാണ്. അത് പ്രാർത്ഥിക്കാനൊക്കെ അറിയാവുന്നവരൊക്കെ തന്നെ അല്ലേ? കാര്യം പത്രോസും പത്തായും ഒക്കെ ഇവര് ചുങ്കക്കാരും മീൻ പിടിക്കുന്നവരും ഒക്കെ ആണെങ്കിലും അവരത്ര പ്രാർത്ഥിക്കാൻ അറിയാവുന്ന മോശമായിട്ടുള്ളവരുന്നല്ല. അത് പ്രാർത്ഥിക്കുന്നവരൊക്കെ തന്നെയാണ്. നമ്മള് ചില ആൾക്കാർ പറയാനല്ല, പണ്ട് 5 വർഷം മുമ്പ് ഞാൻ അങ്ങനെ നടന്നാണ്, ഇങ്ങനെ നടന്നാണ്, ഇപ്പൊ ഞാൻ വലിയ പരിശുദ്ധന, അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇവർക്കൊന്നും ഇല്ലായിരുന്നു. ഇവര് നല്ലവരായതുകൊണ്ട് തന്നെ ഇവരെ തിരഞ്ഞെടുത്ത് കർത്താവ് ശിഷ്യന്മാരായിട്ട്. പിന്നെ അവർക്ക് വലിയ ദൈവശാസ്ത്ര വിജ്ഞാനങ്ങളോ അങ്ങനെ വലിയ പ്രസംഗങ്ങളോ ഒന്നും ഇല്ലെന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ കർത്താവ് തന്നെ അവരെ അവരെ പരിശുദ്ധാത്മാവ് നടത്തുന്നുണ്ട്. പക്ഷെ അവര് എന്നിട്ട് അവർ ചോദിക്കുന്നു, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പലപ്പോഴും പത്രോസ് മീൻ പിടിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് ഞങ്ങളെ വലയം കൊണ്ട് പോവുകയാണ്, പകരം കൊടുക്കാൻ ഇഷ്ടമുണ്ടാകും, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ കർത്താവും ശിഷ്യന്മാരും ഒന്നിച്ച് നടക്കുമ്പോൾ കർത്താവ് കടലിന്റെ മോളി കൂടെ നടന്ന് പത്രോസ് ഇപ്പുറത്ത് പ്രാർത്ഥിക്കുകയാണ്, പിതാവ ദൈവം പുത്രൻ നിന്റെ മോളി കൂടെ നടക്കുക, വിഷയോടെ 5 അപ്പം കൊണ്ടേ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പിതാ കർത്താവ് ഉയർത്തി വാഴ്ത്തിയപ്പോൾ പത്രോസ് ഇപ്പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 5 അപ്പമേ ഉള്ളൂ, ഇതൊരു 5000 ആക്കി തീർക്കണം പുത്രന്റെ ഈ കൂടെ, അല്ലെങ്കിൽ മറ്റാന്റെ ഇന്നൊക്കെ ചിലപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഈ ശിഷ്യമാർക്ക് പ്രാർത്ഥിക്കുന്നവർ തന്നെ എന്നിട്ട് കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിച്ച് എന്ന് പറഞ്ഞ് വ്യക്തമായ ഒരു ഓർഡർ നമ്മളുള്ള ശ്രദ്ധിക്കേണ്ടതാണ്. ചുമ്മാ അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാന്നുള്ളതല്ല, പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് എന്ന് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഒരു വ്യക്തമായ ഒരു ഓർഡർ കൊടുക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയില് ആ പ്രാർത്ഥന വളരെ കറതീർന്ന പ്രാർത്ഥനയാണ്. അത് വളരെ എന്താ പറയുന്നത്, വളരെ പ്രോസസ് ചെയ്ത് എല്ലാ മനുഷ്യരും, അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ആരാധനയിലും അല്ലെ, നമ്മൾ ആരാധന ആരംഭിക്കുമ്പോഴും ആരാധന അവസാനിക്കുമ്പോഴും വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ഒക്കെ ഏത് ശുശ്രൂഷ നടത്തി വയ്ക്കുക, അതിന്റെ തുടക്കത്തിലും പര്യവസാനത്തിലും കൗമപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. കാരണം അത്ര പ്രസക്തി ആ ആരാധനയ്ക്ക്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, ഞാൻ ഫുൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കർത്താവ് പരീക്ഷയിലേക്ക് ഞങ്ങളെ ലീഡ് അപ് ടു നോട്ട് ഇൻ ദി ടെംപ്റ്റേഷൻ അല്ലെ. അല്ലേ ഈ പ്രാർത്ഥന നടത്തും. കർത്താവ് തന്നെ അവനെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആരാ? പിന്നെ കർത്താവിനോട് പറയണം. അപ്പൊ കർത്താവ് സാത്താനാണോ? ആരുടെ പ്രാർത്ഥന പറയുന്നത്? കർത്താവിനോടാ പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ് പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന്, പരീക്ഷയിലേക്ക് പ്രവേശിച്ച് സാത്താനാന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഇത് വളരെ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഈ അടുത്ത സമയത്ത് പോപ്പ് ഫ്രാൻസിസ് ഇതിനെപ്പറ്റി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആ ഒരു പദപ്രയോഗം ശരിയല്ല, അത് നമ്മൾ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. വാസ്തവത്തിൽ അത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ അതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഒരു കണക്കുന്നത് ശരിയാണ് അല്ലേ? അത് കർത്താവ് ആ പ്രാർത്ഥന ആ തരത്തിലല്ല ഉദ്ദേശിച്ചത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്കത് ഗ്രീക്കിൽ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ ഈ ഒരു അർത്ഥമല്ല വരുന്നത്. കാരണം പരീക്ഷണം ടെംപ്റ്റേഷനാണ് ഇല്ലേ? ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് പരീക്ഷണോ? സംശയമൊന്നും ഇല്ല അതിനകത്ത്. പരീക്ഷിക്കുന്ന ഒരിക്കലും, കാരണം യാക്കോബ് സ്നേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് യാക്കോബ് 1:13, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവരാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം കൊഴുത്തിട്ട് മരണത്തെത്തുന്നു. വളരെ വ്യക്തമായിട്ട് യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എന്താ പറയുക? പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. കാരണം ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നതല്ല. കാരണം ദൈവം ഇങ്ങനെ ഓരോ പരീക്ഷ വന്നിട്ട് ഇങ്ങനെ മാറി നോക്കിയിരിക്കും, ഇവന് ഇതിന്റെ അതിലൂടെ കിടക്കുമോ എന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരു ക്രൂര വിരോധിയാണോ ദൈവം? ഒരിക്കലും അല്ല. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട 1-2, എന്റെ മനസ്സിൽ തോന്നിയ 1-2 ചിന്തകൾ നിങ്ങളുടെ വിഭാഗം പങ്കുവെക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ദൈവം ദോഷങ്ങളാൽ പരീക്ഷിച്ചുകൊണ്ട് അവൻ അതിൽ കൂടി കിടക്കുമോ ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ഒരു ദൈവമൊന്നും അല്ല. കാരണം പരീക്ഷിക്കപ്പെടുന്നത് ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഈ പരീക്ഷ ദൈവം പരീക്ഷിക്കുക എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ വേദവസൽ വായിക്കുന്നുണ്ടെങ്കിലും, പക്ഷെ അത് ഈ ഒരു കൺസെപ്റ്റിലല്ല. അതിന് വേറൊരു 2 പദങ്ങളുണ്ട് അല്ലേ? പരീക്ഷണമുണ്ട്, പരിശോധനയുണ്ട്. പരീക്ഷണവും പരിശോധന ഇത് രണ്ടിലാണ്. ഒരു പക്ഷെ ഇതിന്റെ ആസ്പെക്റ്റും ഇത് കടന്നു പോകുന്ന വശങ്ങളും ഒക്കെ ഒരേപോലാണെന്ന് നമുക്ക് തോന്നിയാലും ഇത് രണ്ട് തലമാണുള്ളത്. കാരണം നമുക്കറിയാം, നമ്മൾ ഈ പരിശോധന എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ വലിയൊരു സ്ഥാനത്താകുമ്പോൾ ആ സ്ഥാനത്തിന് യോഗ്യനാണോ അല്ലയോ എന്ന് അവനെ അറിയിക്കാൻ തക്കവണ്ണം ദൈവം ചില പരിശോധനകൾ നടത്തും. അത് ഈ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ പരിശോധനയൊക്കെ നടത്തുന്നത്, കാരണം നമുക്കറിയാം ഈ നമ്മുടെ ഭാരതത്തിലുള്ള എക്സാമിനേഷൻ അല്ലെങ്കിൽ ടെസ്റ്റുകളിൽ ഏറ്റവും എന്റെ ഒരു പരിമിതമായ അറിവിൽ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി അത് അറിയാം. സിവിൽ സർവീസിലെ അല്ലെ? IAS IPS ടെസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. IAS ടെസ്റ്റ് ഏതെങ്കിലും വർഷത്തെ ഒരുപാട് ഹാർഡായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എനിക്കത് വലിയ പ്രയാസമില്ല. ഉണ്ടോ? കാരണം ഞാനൊരിക്കലും IAS ടെസ്റ്റ് എഴുതാൻ പോകുന്നില്ല. ഒരിക്കലും ഞാൻ ഈ എത്ര പ്രാവശ്യത്തെ IAS ടെസ്റ്റ് ഭയങ്കര ടഫായിരുന്നു പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കാറിയില്ല. നിങ്ങൾ ചിരിക്കേണ്ട, നിങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല. കാരണം നമ്മളാരും അത് എഴുതാൻ പോകുന്നില്ല. അത് എഴുതുന്ന പറഞ്ഞ പ്രശ്നമാണ് അല്ലേ? കാരണം ഈ ടെസ്റ്റ് എഴുതുന്നവർക്ക് മാത്രമേ ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ ഭരിക്കാൻ തക്കവണ്ണം ഒക്കുള്ളൂ അല്ലേ? അപ്പം ഒരു ഹയസ്റ്റ് ഡിഗ്രി പാസ്സാകണമെങ്കിൽ അതിൻ്റെതായ ചില പരീക്ഷകളുണ്ട്. കേരളത്തിലെ മന്ത്രിമാരത് പാസ്സാകുന്നുണ്ട്. അത് വേറെ, അവരെക്കാളും വേറെ ഈ IAS-മാരുള്ളത് കൊണ്ടേ മന്ത്രിമാർ നിലനിൽക്കുമ്പോൾ തന്നെ അതവർക്കുള്ള വിദ്യാഭ്യാസം ചെയ്തു പോട്ടെ. നമ്മളാണല്ലോ നമ്മുടെ വിഷയം. അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെ ഈ തബ്രാൻ അതുപോലെ ഓരോ മനുഷ്യരെയും ചില അവസ്ഥകളിലേക്ക് നയിക്കണമെങ്കിൽ ചില പരിശോധനകളുണ്ട്. ആ പരിശോധന ജീവിതത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് അവരെ എത്തിക്കുക. അങ്ങനെ 4-5 പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഇന്നത്തെ ലളിതമായ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് ദൈവം ഒരു വ്യക്തി ഉയർന്ന സ്ഥാനത്ത് പരിശോധിക്കുമ്പോൾ ഒരു സ്ഥാനത്താക്കുമ്പോൾ അവരെ പരിശോധിക്കുന്ന ഒന്നാമത്തെ ഘടകം സകലവും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ ആ മനുഷ്യന് കഴിവുണ്ടെന്ന് നോക്കിയിട്ട് ദൈവം ഒരു മനുഷ്യൻ ഒരു സ്ഥാനത്തെത്തിക്കുന്നു അല്ലേ? അങ്ങനെ പരിശോധനയ്ക്ക് വിധേയനായ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? അബ്രഹാം. യോബ് 2 പേര് തന്നെ ചേർന്നു അല്ലേ? യോബ് ഉണ്ടല്ല. അബ്രഹാമിന് പരീക്ഷണം ഭയങ്കരമാണ് അല്ലേ? വാർദ്ധക്യത്തിൽ ഒരു മകനുണ്ടായി, വളരെ ആലോചിച്ച് ആകൂടുണ്ടായ ഒരു മകനെ ഇങ്ങനെ ആലോചിച്ച് നോക്കി നിൽക്കുകയാണ്. അബ്രഹാമിനെ സംബന്ധിച്ചോളം ഒരു മകനോടുള്ള വാത്സല്യം മാത്രമൊന്നുമല്ല, ഒരു ദൈവത്തിന്റെ സന്തതി പരമ്പരയുടെ നിലനിൽപ്പ് തന്നെ ഈ ഏകജാ ഈ തനിക്കുണ്ടാകാൻ പോകുന്ന ഏകജാതനായ പുത്രനില്ല. അപ്പം ഒരു വാഗ്ദത്ത പുത്രനെ നോക്കിക്കൊണ്ടിരുന്ന് അങ്ങനെ ദൈവത്തിന് ലഭിച്ച അനുഗ്രഹമാണ് അബ്രഹാമിന് ഇസ്ഹാഖ് എന്ന് പറയുന്നത്. ആ മകനെയാണ് പറഞ്ഞത് എന്ത് ചെയ്തത്, നീ മോറിയാമലയിൽ കൊണ്ടുപോയി ലോകത്തിൽ യാതൊരു മനുഷ്യനും ചെയ്യാൻ ഒരപ്പനും ചെയ്യാൻ മനുഷ്യ അപ്പം പോയിട്ട് അല്പം ആത്മാവുള്ള ഒരു മനുഷ്യനും ചെയ്യാൻ താല്പര്യം തോന്നാത്ത ഒരു സംഗതിയിലേക്കാണ് അബ്രഹാമിനെ നയിക്കുന്നത്. വാളെടുത്ത് മൂർച്ചയുള്ള വാളെടുത്ത് ഈ മകനെ പോയി അറക്കാനായിട്ട് പറഞ്ഞു അല്ലേ. ഒന്ന് നോക്ക്, അതാണ് പരിശോധന എന്ന് പറയുന്നത്. ഒരിക്കലും ദൈവം അത് ചെയ്യാനായിട്ടല്ല ചെയ്തത്, പക്ഷേ കാരണം ദൈവം അബ്രഹാമിനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ അബ്രഹാമിന് ലോകത്തിൽ വലുതായിട്ടൊന്നുമില്ല, പണമോ വേറെ ദേശമോ ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഒരു ദേശം കാണിച്ചിട്ട് മൊട്ടക്കൊന്ന് അബ്രഹാം തെരഞ്ഞെടുത്തിട്ട് മറ്റേത് സഹോദരപുത്രത്തിന് കൊടുത്തത്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഒന്നും അബ്രഹാം സ്നേഹിക്കുന്നതില്ല. അബ്രഹാം സ്നേഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പിതാവാം ദൈവവും, രണ്ട് പ്രിയപ്പെട്ട മകനെ. അതുകൊണ്ട് ദൈവത്തമ്പുരാൻ മനസ്സിലായി ഇവനെ പരിശോധിക്കണമെങ്കിൽ ഈ മകനെ കൊടുക്കാനുള്ള, ദൈവത്തിന് സമർപ്പിക്കാനുള്ള, കാരണം ഉയർന്ന ഒരു സ്ഥാനത്ത്, കാരണം അവനെ ആക്കുന്നത് എവിടെയാണെന്നറിയോ, വിശ്വാസികളുടെ പിതാവെന്ന് അനുഷേധ്യമായ ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാനത്ത് ഇവനെ ഇരുത്തണമെങ്കിൽ ഈ ഒരു പരിശോധനയെ കൂടെ കടന്നു പോകേണ്ടതുണ്ട്. കാരണം ലോകത്തിനെ കാണിച്ചു കൊടുക്കുകയാണ് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവത്തിന് സമർപ്പിക്കാനായിട്ട്. ആ പരിശോധനയിൽ അബ്രഹാം ജയിച്ചോ പരാജയപ്പെട്ടോ, ദൈവത്തെ പോലും അത്ഭുതപ്പെടുത്തത്തക്ക വേണം അബ്രഹാം ജയിച്ചു എന്നുള്ളതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് അബ്രഹാമിനെ ഏറ്റവും വലിയ IAS ഡിഗ്രി കൊടുത്തത് അല്ലേ. കർത്താവ് തന്നെ എത്ര അടുത്ത് പറയുന്നുണ്ട്, ഇവന് അബ്രഹാമിന്റെ പുത്രനായി അലീഫാണത്തെ രക്ഷയുണ്ടായി. അബ്രഹാമിന്റെ പൗത്ര സ്ഥലങ്ങളിലേക്കാണ്, വലിയൊരു ട്രഡീഷനിലേക്കാണ് നന്മയുള്ളവരെ ക്രിസ്തു പോലും അംഗീകരിക്കപ്പെടുന്നത്. മരിച്ചുപോയ നാഫറിനെ പറ്റി പറയുന്നു, അവൻ എവിടെയാണ്, അബ്രഹാമിന്റെ മടിയിലാണ്. അന്ന വിശാലമായ ഒരു ആത്മീയ ഉറപ്പുള്ള പാറയായിട്ട് സ്ഥാനമായിട്ട് അബ്രഹാമിനെ ക്രമീകരിക്കുക. വീണ്ടും പല സ്ഥലങ്ങളിലും അത് പറയുന്നത് അല്ലേ. ഒരു സ്ത്രീയെ നോക്കിട്ട് പറയുന്നുണ്ട് എന്താ പറഞ്ഞത്, ഇവളും അബ്രഹാമിന്റെ പുത്രിയാകിയാൽ, കനാനിയ സ്ത്രീക്ക് ഇവിടെ തുറന്നു കയറുന്നുണ്ട് നമ്മുടെ ചിന്തയിൽ. അപ്പം വലിയ ഒരു സ്ഥാനമായിട്ട് ദൈവം ക്രിസ്തു പോലും അബ്രഹാമിനെ കാണാൻ ഇടയായതിന്റെ പിന്നിൽ, കാരണം മാറ്റരച്ച് നോക്കിയാൽ ഏറ്റവും തെളിമയുള്ള ഒരു വിശ്വാസത്തിന്റെ ഉടമയാണ് അബ്രഹാം. അത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അബ്രഹാം വിശ്വാസത്തെ കാണിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണം, അല്ലെ, നമ്മുടെ ജീവിതത്തിലെ പരിശോധന. നമ്മളൊക്കെ ഇങ്ങനെ പാടും അല്ലയോ, സർവവും വിശുദാധരായ സമർപ്പണം. ചോദിച്ചു നോക്ക, അങ്ങനെ അറിയ സമർപ്പിക്കുമോ അല്ലയോ. മാസം കിട്ടുന്ന 100-ൽ 10 പോലും കൊടുക്കാൻ മനസ്സില്ലാത്ത ദുഷ്ടന്മാരാണ് നമ്മൾ അല്ലയോ. ദക്കാസം കൊടുക്കുന്നു എത്ര പേരുണ്ട്, വലിയ പ്രസംഗമൊക്കെ നടത്തും അല്ലേ. അതുപോലെ സമർപ്പിക്കാനുള്ള മനസ്സില്ലാത്ത മനുഷ്യരെ നമ്മളെ കുറിച്ച് പ്രത്യേകിച്ച് ചോദനയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പിശാച് നമ്മൾ ഇഷ്ടംപോലെ പരീക്ഷിച്ചോളും, കാരണം കർത്താവ് ചോദന ചെയ്ത് നമ്മളെ ഏൽക്കുന്ന ആവശ്യമൊന്നും നമ്മൾ അവസരം നമുക്കില്ല. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവത്തിന് സമർപ്പിക്കുന്ന ചോദനയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ജീവിതത്തിൽ ചില പരിമിത വഴികളിൽ കൂടി നടത്തിക്കൊണ്ട് സ്വർഗീയ കനാനിലേക്കുള്ള ഒരു പ്രവേശനം കർത്താവ് നമുക്ക് ഒരുക്കുന്നു അല്ലേ. നമ്മൾ ഇസ്രായേൽ ജനങ്ങളെ നോക്കുമ്പോൾ 40 ദിവസത്തെ ഒരു പ്രയാണം, അവരുടെ പ്രയാണത്തിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് തടസ്സപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സമയത്തിന് ഭക്ഷണം കിട്ടാതാകുന്നുണ്ട്, സമയത്തിന് വെള്ളം കിട്ടാതെ വരുന്നുണ്ട്. ഇതൊന്നും കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടൊന്നും അല്ല, കാരണം സ്വർഗീയ കനാൻ എന്ന് പറയുന്നത് നിത്യരാജ്യത്തിന്റെ ഒരു 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 പ്രകടമായ ഭാവമാണ്. അപ്പൊ നിത്യതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, ഈ വഴി ഇടുങ്ങിയതും തടങ്ങിയതൊക്കെ നമ്മൾ നിരന്തരം വലിയ സ്വർഗത്തിൽ സത്യാവസ്കാരത്തിന് സ്ഥലം പാടാറുണ്ട് അല്ലെ. ഇടുങ്ങിയ വഴിയിൽ കൂടി നമ്മൾ പ്രയാണം ചെയ്യണം. ആ പ്രയാണം, അങ്ങനെ പ്രയാണം ചെയ്ത് അടിയുറത്തെ വിശ്വാസത്തിൽ എത്തിച്ചേരുമ്പോഴാണ് അനുഗ്രഹിക്കപ്പെട്ട മലകളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വെള്ളവും, കാരണം നമുക്കറിയാം ഈ ഈ മിസ്രൈമിൽ നിന്നും കനാറിലേക്ക് നടക്കുന്ന ഈ നടക്കുന്ന ജനക്കളെക്കാൾ കൂടുതൽ ക്ഷീണവും ദാഹവും അനുഭവിക്കേണ്ട ആളാണ് ആര്, ഇവരെ നയിക്കുന്ന മോശ. പക്ഷെ ഒരിക്കലെങ്കിലും മോശ വെള്ളമില്ലെന്നോ ഭക്ഷണമുള്ളതോ പറയാതെ പറഞ്ഞിട്ടുണ്ടോ, ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം മോശക്കറിയാം നയിക്കുന്നത് തമ്പുരാനാണ്, നയിക്കുന്നത് തമ്പുരാനാണെങ്കിൽ എന്റെ ദാഹവും വിശപ്പിന്റെ ആഴമാണ് നമുക്ക് കരുതുന്നറിയാം. പക്ഷെ ഈ തിരിച്ചറിവ് പിന്നിൽ നടക്കുന്ന ജനസമൂഹത്തിന് ഇല്ലാതെ പോയത് കൊണ്ടാണ് ദൈവത്തെ പലപ്പോഴും പരീക്ഷിക്കുവാനൊക്കെ അവർ ഇടയായത്. ദൈവം അവരെ പരിശോധിക്കുമ്പോൾ അവർ ദൈവത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ആ പരിശോധനയിൽ ജയിച്ചവരൊക്കെ ദേശം കണ്ടു അല്ലയോ, കാലേബും യോശുവായും ഒക്കെ ദേശം കണ്ടു. അവര് കാരണം അവർ മോശയെപ്പോലെ പരാതി പറയാതെ ദൈവകൃപകളെ സന്തോഷത്തോടുകൂടി അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ജീവിതത്തിലുണ്ടാകുന്ന ചില പരിവരുത്ത തലങ്ങളിൽ കൂടി നടത്തപ്പെടുമ്പോൾ നമ്മൾ ഈ അതൊരു പരിശോധനയാണ് നമ്മൾ തിരിച്ചറിയണം. ഈ പരിശോധന തിരിച്ചറിയേണ്ടതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2 മുതൽ വാക്യം നമ്മൾ വളരെ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഞാൻ വായിക്കുന്നില്ല, നമ്മുടെ മനസ്സിലിരുന്നാ മതി. യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരിശോധിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തി വിധമൊക്കെയും നീ ഓർക്കണം. വളരെ വിശദമായിട്ട്, അതായത് ഈ സ്വസ്ഥത പ്രാപിച്ച് ദേശത്തെത്തിയതിനു ശേഷം ആവർത്തന പുസ്തകത്തിൽ സ്വർഗത്തിലെ അപ്പൻ സകല ജനങ്ങളും പാലിക്കേണ്ട ഒരു വലിയ കാര്യമായിട്ട് പറയുകയാണ്, ദൈവം നടത്തിയ വലിയ വഴികൾ. അപ്പൊ ഈ പരീക്ഷണങ്ങളും അല്ലെങ്കിൽ ഈ പരിശോധനകളൊക്കെ ഉണ്ടായെന്നറിയാമോ? ജനങ്ങൾ തിരിച്ചറിയണം, ഞങ്ങൾക്ക് വിശന്നപ്പോൾ, ഞങ്ങൾ നിലവിളിച്ചപ്പോൾ സ്വർഗം തുറന്ന് മന്ന ഭക്ഷിച്ച ഒരു ദൈവത്തിന്റെ മഹാകാരുണ്യം, അല്ലെങ്കിൽ ഞങ്ങൾ ജലമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ നിലവിളിച്ചപ്പോൾ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ജലം ഒരുക്കി തന്ന തമ്പുരാന്റെ വലിയ കരുണ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലവിളിച്ചപ്പോൾ സ്വർഗം തുറന്ന് ലഭിച്ച ആ നന്മകൾ നിങ്ങൾ അറിഞ്ഞത് നിങ്ങളുടെ തലമുറയ്ക്ക്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്ക് മക്കളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ജീവിതത്തിൽ ചില പാഠകളികളെ കടന്നു പോയെങ്കിലേ ഒക്കത്തുള്ളൂ, ചില കഥകളികളെ കടന്നു പോയാൽ ഇല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ട് പറയുന്ന കാര്യങ്ങളും അനുഭവിച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും ഒരുപാട് വ്യത്യാസമാണ് അല്ലേ. നമ്മൾ അനുഭവിച്ച് കേട്ട് പറയുന്ന കാര്യങ്ങൾക്ക് വലിയ അടിസ്ഥാനമൊന്നും കാണത്തില്ല, അതൊരു കഥകളോ നിൽക്കും. പക്ഷെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളോ അതിനൊരു സത്യമാണ്, അത് ജീവനുണ്ടത്. അതുകൊണ്ടാണ് ജീവിക്കുന്ന സുവിശേഷം എന്നൊക്കെ പറയുന്നത്, പരിവലത്തിനൊക്കെ പറയുന്ന സുവിശേഷത്തിന്റെ പ്രത്യേകത, അവർ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത് വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ടാ ഈ മനുഷ്യര് ജീവിതത്തിൽ ചില ദൈവിക അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അതുകൊണ്ടാ ഈ വെള്ളം മുടക്കിയതും ഭക്ഷണം മുടക്കിയതും അങ്ങനെ നിലവിളിച്ചപ്പോൾ അവർക്ക് കൊടുത്ത് ആ വലിയ അനുഭവത്തിൽ കൂടി അവരെ നടത്തിയത്. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള, കാരണം വരുന്ന തലമുറയ്ക്ക് ദൈവത്തിന്റെ വലിയ നടത്തിപ്പുകളെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ശോഭനയാണ് രണ്ടാമത് ഈ ഒരു ഭാഗത്തിൽ കൂടി നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞത് ശിഷ്യന്മാർക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5-ാം വാക്യം 5-6 വാക്യം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ തമ്പുരാന്റെ തിരുവചനം ശ്രവിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന ജനസമൂഹത്തിന് അവർ ഭക്ഷിപ്പാനില്ല. നമുക്കറിയാവുന്ന ഭാഗമാണ്, വളരെ സുപരിചിതമാണ് അല്ലേ. ഉടനെ കർത്താവ് വലിയൊരു പുരുഷാരം തന്നെ അടുക്കിൽ വന്നിട്ട് ഫിലിപ്പോസിനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറയുന്നത്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം പാകും. ഫിലിപ്പോസിനോട് പറയുകയാണ്, വാർത്തത്തിൽ ഫിലിപ്പോസിനോട് മാത്രമല്ല എല്ലാ ശിഷ്യന്മാരോട് പറയുന്നത്, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം ഇവിടെ നിന്ന് അപ്പം വാങ്ങും. അതിന് തമാശയല്ല, തുടർന്നുള്ള വാക്യമാണ് ഇത്. അവനെ പരിശോധിപ്പാൻ അത്ര ചോദിച്ചത് താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. അവിടെ ആയിട്ടത് തമാശ അല്ലെ. ഇതവനെ പരിശോധിക്കാനാണ് ചോദിച്ചത് താൻ എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. എന്തിനാ ഈ പരിശോധന നടത്തുന്നത്? ശിഷ്യന്മാർക്ക് അവർക്ക് ചെയ്യാൻ പോകുന്ന ഉത്തരവാദിത്തങ്ങളെ പറ്റി ബോധവാന്മാരാവണം. കാരണം ഈ ജനതയെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരുടെ ആത്മീകവും ഭൗതികവുമായ കാര്യങ്ങളെപ്പറ്റി ബോധമുണ്ടാകണം. ആർക്ക്? ഈ വലിയ ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന ശിഷ്യന്മാർക്ക്. കാരണം കർത്താവാണ് അവരെ നയിക്കുന്നതെങ്കിലും 12 ശിഷ്യന്മാര് വലിയൊരു ദൗത്യമാണ് നടത്താൻ പോകുന്നത് അല്ലയോ. കർത്താവ് പറയുന്ന പോലെ ലോകത്തിന്റെ 12 രാജ്യങ്ങളിൽ നിന്ന് ലോകത്തെ വിധിക്കും. അങ്ങനെയുള്ള വലിയൊരു തലങ്ങളിലേക്ക് അവർ എത്തിച്ചേരണമെങ്കിൽ ജീവിതത്തിൽ ചില ഭാരിച്ച് അതുവരെ ഇങ്ങനെ കർത്താവ് കൂടെ നടക്കും. കർത്താവ് അല്ലെങ്കിൽ ചെയ്തുകൊള്ളും, പിന്നെ കൂടെ സഹകരിച്ച് നടന്നാൽ മതി. അങ്ങനെയല്ല കർത്താവ് ശിഷ്യന്മാരെ പ്രേരിപ്പിക്കുന്നത്. കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവ് ചെയ്തതുപോലെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക, തന്റെ മരണം ഉൾപ്പെടെ. അതുകൊണ്ടാണ് തന്റെ ശിഷ്യന്മാർക്ക് ആ മരണം പോലും കർത്താവ് ഒരുക്കുന്നത്, സാക്ഷ്യ മരണം പോലും. കാരണം അങ്ങനെ വേണം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യര് ദൈവത്തിന് വേണ്ടി ത്യാഗം അല്ലെങ്കിൽ സമർപ്പണ ജീവിതം നയിക്കാനായിട്ട്. വലിയൊരു പാഠം, വലിയൊരു ഉത്തരവാദിത്തത്തിലേക്കാണ്. അപ്പൊ അതിന് ചെറിയ പാഠങ്ങളാണ് ഈ ഇതുപോലുള്ള അനുഭവങ്ങളിൽ കൂടി നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് ഒരു തിരിച്ചറിവ് നൽകാനായിട്ട്. വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്ക് അവരെ നയിക്കുമ്പോൾ ചില ശോഭനയിൽ കൂടി കടന്നു പോകുവാൻ ശിഷ്യന്മാരെ അവർ പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ 21-24 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, വായിച്ച സമയം കളയണമെന്നില്ല, ശിഷ്യന്മാര് പൗലോസ്ലീഹ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന സംഭവമാണ് അല്ലേ. അവര് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോൾ വാക്കുകൾ ദൈവത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടിയിട്ടാ, വെറുതെ അല്ല. പൗലോസ്ലീഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ശിഷ്യന്മാരിൽ ഏറ്റവും ജ്ഞാനവും കഴിവും ബുദ്ധിയും എല്ലാം ഉള്ള ആളാണ്. പക്ഷെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തമ്പുരാന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളാണ്. അങ്ങനെ പൗലോസ്ലീഹ റോമൻ ഭടന്മാരാൽ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 12-ാം 16-ാം അധ്യായം 22-മുതലുള്ള വാക്യം വായിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. അവരിങ്ങനെ കാരാഗ്രഹത്തിലാക്കി 2 കാവൽക്കാരെ ചുറ്റും, അവരുടെ കരങ്ങളൊക്കെ ഈ തങ്ങളിയിൽ ബന്ധിക്കപ്പെടുന്നു. അവരങ്ങനെ കൊട്ടാരത്തിന് വെളിയിൽ അകത്തല്ല, കാവൽക്കാരെ കൂടെ നിറച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഈ അവരുടെ ജീവിതത്തിൽ പരിശോധന ഘട്ടമാണ്. നമ്മളാർക്കെങ്കിലും ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഏതെങ്കിലും ബന്ധനം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ എന്തുമാത്രം പരിപാടി കർത്താവേ വേണ്ടി ഇറങ്ങി തിരിച്ചതാ ഈ ചതി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞില്ല എന്നോട് പറഞ്ഞേനല്ലേ. ഇത് പൗലോസിലേക്ക് അവിടെ ചെയ്യുന്ന എന്താണെന്ന് പറയുന്നുണ്ട്. അവരെന്താ അവിടെ ചെയ്തത്? കരയെ നിലവിളിക്കൊന്നുമല്ല, അവര് തങ്ങളെ ബന്ധിക്കെങ്കിലും ഉള്ള കൈ വെച്ച് കൈ കൊട്ടി ദൈവത്തിന് സ്തോത്രം പാടി എന്നുള്ളതാണ്. ആ സ്തോത്രം പാടുമ്പോൾ ആ സ്വർഗം തുറന്ന് ആ ചങ്ങലകളും കൊട്ടാരങ്ങളും എല്ലാം ഭേദിച്ചുകൊണ്ട് ദൈവദൂതൻ അവരെ അവിടെ നിന്ന് നയിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിന് ഒരു പരിശോധന ഘട്ടമാണ്. ആ പരിശോധന ഘട്ടത്തിന്റെ മധ്യത്തിലും ദൈവത്തിന് പാടാൻ കഴിഞ്ഞ അവരുടെ ആ ഹൃദയ സമർപ്പണമുണ്ടല്ലോ, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർന്ന സ്ഥാനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അത്ര എളുപ്പമൊന്നും ലഭിക്കാനായിട്ട് തികഞ്ഞ ആത്മീക അവബോധം ഉണ്ടെങ്കിലേ, തികഞ്ഞ ആത്മീക അടിസ്ഥാനം ഉണ്ടെങ്കിലേ ജീവിതത്തിന്റെ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തിന് പാടാനായിട്ട് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവമേ എന്റെ ദുഃഖത്തെ നീ എനിക്ക് നൃത്തമാക്കി തീർത്തു. അല്ലേ, ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമ്പോൾ അത് നൃത്തമാക്കി തീരണമെങ്കിൽ ആ ദൈവമുമ്പാകെ ദൈവം എന്റെ കൂടെ ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ഏതെങ്കിലും പരിശോധന ഘട്ടം വരുമ്പോൾ തളർന്നു വീഴാനല്ല, അവിടെ ഉയർന്ന സ്ഥാനത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടെത്തിക്കാനാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കേണ്ടത് അനിവാര്യമാണ്. ജീവിതത്തിലുണ്ടാകുന്ന അഞ്ചാമത്തെ അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പത്താം തീയതിയുടെ 15-ാം അധ്യായം 22-ഉം 23-ഉം വാക്യം നമ്മൾ രണ്ടാഴ്ച മുമ്പ് വായിച്ച ഭാഗമാണ്. അല്ലേ, കനാനിയ സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം അതാണ്. ആ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു പ്രതീക്ഷയോടുകൂടി ദൈവസന്നിധിയിൽ അവിടെ അടുത്തിരുന്നുണ്ട്. പക്ഷെ പറഞ്ഞ ഉടനെ അവൾ ഉത്തരം ലഭിക്കുന്നുണ്ടോ? ആദ്യം അവരോട് പറയുമ്പോൾ അത് കേട്ട ഭാഗം പോലും നടിക്കുന്നില്ല. ശിഷ്യന്മാരടുത്ത് എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നു അവളുടെ ആവശ്യങ്ങളെ നിരാകരിക്കാനാണ് കർത്താവ് ശ്രമിക്കുന്നത്. വീണ്ടും അവൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും നിന്ദ്യമായ ഒരു മൃഗത്തെ ഉപമിച്ചുകൊണ്ട് അവളുടെ പ്രാർത്ഥന തരം താഴ്ത്താൻ കർത്താവ് ശ്രമിക്കുന്നു. എന്നിട്ടും വിട്ടുമാറാതെ വീണ്ടും ദൈവസന്നിധിയിൽ അവളെ പിൻപറ്റി ചെല്ലുക. അങ്ങനെ ചെല്ലുന്ന അവളോട് പറയുന്നുണ്ട്, സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്റെ ഇഷ്ടത്തോടെ നിനക്ക് ഭവിക്കട്ടെ, നീ എന്താഗ്രഹിക്കുന്നു അതുപോലെ നടക്കട്ടെ. അങ്ങനെ ഒരു വലിയ തലങ്ങളിലേക്ക് അവളെ നയിക്കാനായിട്ട് കാരണം പ്രാർത്ഥന ഒരു പരിശോധനയായിട്ട് അവളുടെ ജീവിതത്തിൽ കൊണ്ടുപോവുക. 10-ാം തീയതിയുടെ 12-ാം അധ്യായത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ കർത്താവ് നമ്മൾ ഉപമ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കും, പ്രാർത്ഥനയ്ക്ക് ലഭിക്കാതാവുമ്പോഴത്തേക്ക് ഓ ഇനി ഇത് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലേ എന്നുള്ള ചിന്തയിലാണ് പലപ്പോഴും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ള വലിയ ഒരു തലങ്ങളിലേക്ക് വിശ്വാസത്തോടെ ലഭിക്കുന്നവരെ വരെ പിൻപറ്റത്തക്കവണ്ണം ഉള്ള ഒരു ആത്മിക അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ള വലിയ ഒരു പാഠത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കും. ജീവിതത്തിന്റെ പരിശോധനയാണ് ഇത്. വാസ്തവത്തിൽ കനാനിയ സ്ത്രീയെ കർത്താവ് കേൾക്കാതിരുന്നതല്ല, അവർക്ക് കൊടുക്കത്തില്ലെന്ന് വിചാരിച്ചതല്ല, അത് സ്ത്രീ ആയതുകൊണ്ട് അവളെ തള്ളിക്കളഞ്ഞതല്ല, അവളുടെ ഗോത്രം മോശമായതുകൊണ്ട് അവളുടെ ഉപേക്ഷിക്കപ്പെട്ടതല്ല. പക്ഷേ അവളെ കർത്താവ് ശ്രദ്ധിക്കുന്നത് അവളുടെ ഒരു വിശ്വാസത്തിന്റെ പരിശോധന ശിഷ്യന്മാർ ഉൾപ്പെടെ ലോകത്തെ മുഴുവൻ കാണിച്ചു കൊടുക്കുവാനായിട്ട് തബ്രാൻ ഒരുങ്ങി കൊടുത്തൊരു പാഠമാണ് ഈ കനാനിയത്രയിൽ കൂടി. അപ്പൊ പ്രാർത്ഥന ഇവിടെ ഒരു പരിശോധനയായിട്ട് നമ്മുടെ ഉപാധി നിൽക്കുകയാണ്. അവസാനം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ ചില പരിശോധനകളുണ്ട്. അതെനിക്ക് ഏറ്റവും കൂടുതൽ അതിശയമായിട്ട് തോന്നുന്നത്, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ, ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ ദൈവം പരിശോധിക്കുന്നത് ഏറ്റവും സമുന്നതരായ പ്രാർത്ഥനാ മനുഷ്യരെയാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടെങ്കിലും 2-3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ ഉപാധി വയ്ക്കുകയാണ്. ഒന്നാമതായിട്ട് മോശ. അല്ലേ, മോശ എന്തുമാത്രം അത്ഭുതങ്ങൾ നടത്തി, പക്ഷെ എന്നിട്ട് മോശ ദൈവത്തോട് ഒരു ചെറിയ കാര്യം പറയുന്നുണ്ട്. അല്ലേ, ഞാൻ പറയുന്നൊന്നുമില്ല, മോശയുടെ ജീവിത അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. തന്റെ ബാബ് വിശ്വമുള്ളതാണ്. ദൈവം വിളിച്ചപ്പോൾ മോശം പറയുന്നുണ്ട്, ദൈവമേ എന്റെ നാവ് വിക്കുള്ളൂ, നീ വേറെ എല്ലാവരും ഏൽപ്പിക്കണം. അത് വേണ്ട, നിന്റെ വിക്കുള്ള നാവ് അവിടെ തന്നെ ഇരിക്കണം, നിനക്ക് സംസാരിക്കാൻ ആരെ കൊടുത്തരാന്ന് പറഞ്ഞു, ആ ഫറോനെ തരാന്ന് പറഞ്ഞു. ഈ ചെങ്കടലിന്റെ റോഡ്, ചെങ്കടലിന്റെ മാറ് തുറന്ന് റോഡുണ്ടാക്കിയ ദൈവത്തിന് ഈ മോശയുടെ നാവ് ഒന്ന് നോക്കാൻ പാടില്ലാത്തതാണ്. ദൈവം ചെയ്തില്ല, എന്തുകൊണ്ട് ദൈവം ചെയ്യാമെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ മോശയ്ക്ക് അത് അനിവാര്യമാണ്. മോശയുടെ ശുശ്രൂഷയ്ക്ക് ദൈവത്തിന് ഒരു നിമിഷം മതി, ദൈവം തന്നെ വിചാരിക്കണം, മോശയ്ക്ക് തന്നെ വിചാരിച്ചാൽ മതിയായിരുന്നു. അല്ലേ, പക്ഷേ ആ നാവ് മോശയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം, പരിശുദ്ധനായ പൗലോസിലേക്ക്. എന്തുമാത്രം അത്ഭുതങ്ങൾ പൗലോസിലേക്ക് നടത്തുന്നുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്. എങ്കിലും പൗലോസിലേക്ക് ആ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ എന്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ട്, ഈ ശൂലം നീ ഒന്ന് മാറ്റണം. 3 വട്ടം ഞാനോട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കേട്ടോ, എന്നിട്ട് എന്താ പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ വിലക്കിയതെത്തി, ഈ ശൂലം നിനക്ക് നാശത്തിനല്ല. പിന്നെ എന്തിനായിട്ട് പൗലോസിലേക്ക് തന്നെ പറയുന്നുണ്ട്, എനിക്ക് അഹങ്കാരം ഉണ്ടാകാതിരിക്കാനായിട്ട്. കാരണം ഞാൻ വലിയ ജ്ഞാനമുള്ളവരാണ്, ഗമാലിയന്റെ കീഴിൽ ഇരുന്ന് പഠിച്ചവനാണ്, വലിയൊരു പരീക്ഷ മാത്രം പരീക്ഷനാണ്, അധ്വാനിയായി സംസാരിക്കാൻ കഴിവുള്ളവനാണ്, റോമൻ പൗരത്വമുള്ളവനാണ്, ഗ്രീക്ക് ഫിലോസഫിയുടെ എല്ലാം അറിവിന്റെ ഔന്നത്യത്തിൽ വിഹരിക്കുന്നവനാണ്, ഈ കഴിവെല്ലാം ഉള്ളവനാണ് ഈ പൗലോസ് ലീഗ. അപ്പൊ ചില പൗരോസ്ലിയായി ചില മറ്റുള്ള ശിഷ്യന്മാർ പന്ത്രണ്ട് ശിഷ്യന്മാർ അത്രയും കഴിവുള്ള ഒരുപോലെ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇയാൾക്ക് ഒരു മണ്ടനാമൊരു തോന്നൽ ഉണ്ടാവാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് ജഡത്തിൽ ശൂരം തന്നു. മൂന്ന് വട്ടം ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ അവസാനം മോൻ പൗലോസ്ലിക ആ ദൈവം കൊടുത്ത ആ പരിശോധന സന്തോഷത്തോടെ സ്വീകരിക്കുക. ഇങ്ങനെ ഓരോ അനുഭവങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ അറിവിലേക്കാണ് അല്ലെ. ചില പരിശോധന നമ്മൾ, കാരണം പൗലോസ്ലികായും അല്ലെങ്കിൽ മോശയും ഒക്കെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തണമെങ്കിൽ ചില ചില ജീവിത അനുഭവങ്ങളിൽ കൂടി അവർ കടന്നു പോയിരിക്കണം. ഇനിയും അതിനേക്കാൾ വലിയ സ്ഥലമാണ് നമ്മുടെ തമ്പുരാൻ കെത്തവന തോട്ടത്തിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കണമേ. വെറുതെയുള്ള പ്രാർത്ഥനയല്ലായിരുന്നു, വിയർപ്പ് ചോരയാക്കിയുള്ള പ്രാർത്ഥന അല്ലേ, വിയർപ്പ് ചോരയാക്കിയിട്ടുള്ള പ്രാർത്ഥനയാണ്. പക്ഷെ എന്നിട്ട് അവസാനം പറയുന്നു, ഇഷ്ടം പോലെ പിതാവേ നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ അത് സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:16 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമിട്ട് ചോദന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോവുകയില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28:16 വാക്യം, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അവരിൽ ചെയ്തു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ചോദന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവർ ഓടിപ്പോവുകയില്ല. ആ പാറ ആരാണ്? ക്രിസ്തുവാകുന്ന പാറ. സിയോനിലിട്ട ഉറപ്പുള്ള അടിസ്ഥാന ചോദന ചെയ്ത കല്ല, ആ കല്ല് ചോദന ചെയ്തതാണ്, വിലയേറിയതാണ്, മൂലക്കല്ലാണ്. ആ കല്ലിൽ ആ പാറയിൽ നിൽക്കുന്നവർ ഒരിക്കലും ഓടിപ്പോകുകയില്ല എന്ന്. കാരണം ആ ചോദനയുടെ ഏറ്റവും വലിയ തലമാണ് കാൽവറിയിൽ ലോകത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി താൻ അർപ്പിച്ച ദിവ്യബലി എന്ന് പറയുന്നത്. ആ ബലിയിൽ രൂപപ്പെട്ടു വന്ന പിട ചെയ്തേറ്റ വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിൽക്കുന്ന ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലും ഓടിപ്പോവുകയില്ല. അതുകൊണ്ടാണ് യാക്കോബുസ്ലീഗ 1:2-4 വാക്യത്തിൽ, എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നുണ്ടെങ്കിൽ, എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നിങ്ങൾ ഉണ്ടാകട്ടെ. അത് ഏത് പരിശോധന വന്നാലും ഏത് കഷ്ടത വന്നാലും അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അത് പിശാച് പരീക്ഷിച്ചാലും ദൈവം പരിശോധിച്ചാലും അത് ഒരു വിശ്വാസത്തിൽ ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അതിജീവിപ്പാൻ തക്കവണ്ണം നിങ്ങളെ നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ പരിശുദ്ധനായ പൗലോസ്ലീഗ യാക്കോബുസ്ലീഗ നമ്മളെ ഉറപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കൊണ്ടിരിക്കാൻ മതി, ജീവിതത്തിൽ ഏത് പരിശോധന വന്നാലും എല്ലാ പരിശോധനയ്ക്കും അപ്പുറം തമ്പുരാൻ ഒരു സാധ്യത കണ്ടെത്തും. നമ്മൾ പല സ്ഥലങ്ങളിൽ കൂടി പല അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന നമ്മൾ വായിച്ചു അല്ലെ, ഇതിന്റെയൊക്കെ അപ്പുറം തമ്പുരാൻ ഒരു സാധ്യത കണ്ടെത്തും. നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് ഏത് പരിശോധനയിൽ കൂടി കടന്നു പോകുന്നു വന്നാലും അതിനപ്പുറം ഒരു സാധ്യത തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിട്ടേ ഈ പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ആ പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോഴാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരുന്നത്. ഒരു കഥയോട് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കാം. ചേർത്ത സമയത്ത് ആരോ വാട്സപ്പിലേക്ക് അയച്ചു തന്ന ഒരു കഥയാണ്. ഒരിക്കലൊരു കർഷകൻ, അദ്ദേഹം ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഞാൻ ഈ കൃഷിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നീ ശക്തമായിട്ട് കാറ്റടിപ്പിച്ചത് കൊണ്ടാണ് എന്റെ കൃഷി മുഴുവൻ കുളമായത് അല്ലേ. ഞാൻ ഈ കഷ്ടപ്പെട്ട് കൃഷിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നീ ആവശ്യമില്ലാത്ത സ്ഥലത്തിൽ കാറ്റും ആവശ്യമില്ലാത്ത സമയത്ത് ചില മഴയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ എന്റെ കൃഷിയെല്ലാം പോകടിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് കൃഷിയെപ്പറ്റി നല്ല ബോധമുണ്ട്, ഞാൻ ആ കൃഷിക്കാരൻ, അതുകൊണ്ട് ഈ കൃഷി ഫലവത്താകാൻ തിരികത്തക്ക ഓണം അതാത് കാലത്ത് കാറ്റും മഴയും വെള്ളമൊക്കെ ഉണ്ടാകത്തക്കോണം നീ എന്നോട് ഏൽപ്പിക്കുക, ഞാൻ ഇത് ഭംഗിയായിട്ട് ചെയ്യാം. ദൈവം കേട്ടോ, അങ്ങനെ ആയിക്കോട്ടെ, ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ നീ തന്നെ കൽപ്പിച്ചു. കൃഷിക്കാരൻ വളരെ സന്തോഷമായി. ഇയാൾ കൃഷി ഇറക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് മഴയെ പെട്ടെന്ന് ഭൂമിയിലേക്ക് വരുവാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു കേട്ട് മഴ വന്നു. മഴ വന്ന് അയാൾ നിലമൊക്കെ ഉഴുതു മറിച്ചു, ഉഴുതൊക്കെ മറിച്ച് ഭംഗിയായിട്ട് അത് ചെയ്തു. പിന്നെ അദ്ദേഹം വിത്ത് വിതറാനായിട്ട് തുടങ്ങി. വിത്തെടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴും കാറ്റ് പറഞ്ഞു, കാറ്റ് എളുപ്പം വരാൻ പറഞ്ഞു. ആ ഇയാൾ വിത്തെറിഞ്ഞു. കാറ്റിന്റെ ഗതി അനുസരിച്ച് പാകമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഈ വിത്ത് എത്തി മുളച്ചു. അങ്ങനെ വളരെ മനോഹരമായിട്ട് അയാൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ദൈവം ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ട് മഴയും കാറ്റും വെള്ളവും ഒക്കെ വന്ന് ഈ കൃഷി ഇങ്ങനെ ഉണ്ടായി. ആരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഈ നിലങ്ങളിലൊക്കെ ഈ നെല്ലിങ്ങനെ വളർന്നു വരിക. വളർന്നുവെന്ന് മാത്രമല്ല, ആ നെല്ലിലൊക്കെ നിറയെ മണികൾ. ഒരു സ്ഥലത്തിൽ കണ്ട ദൈവമേ എന്റെ കഴിവ്, നിന്റെ കയ്യിലായിരുന്നു ഇങ്ങനെ വല്ലതും ഉണ്ടാകുമായിരുന്നോ. അങ്ങനെ സന്തോഷത്തോടുകൂടി കൊയ്യാനുള്ള സമയമായി. അതിനിങ്ങനെ ധാന്യത്തിന്റെ മണി അതിന്റെ അളവ് പരിശോധിക്കാനായിട്ട് ഇങ്ങനെ കുളിച്ചു നോക്കി. നോക്കുമ്പോൾ പറ്റ മണിയില്ല, അതിനകത്ത് ദേഷ്യം വന്നു. ദൈവൻ എന്നെ പണിയാ കാണിച്ചത്. ഞാൻ അതാ സമയത്ത് കാറ്റും വെള്ളവും മഴയും എല്ലാം കൊടുത്തിട്ടും എന്തുകൊണ്ടാ ഈ ധാന്യമണി ഇല്ലാതെ പോയത്? പറഞ്ഞ ദൈവം പറയുന്ന ഒരു മറുപടിയുണ്ട്. കൃഷിക്കാര, നീ പറഞ്ഞത് ശരിയാ, ഞാൻ ശക്തമായിട്ട് കാറ്റടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കാറ്റടിപ്പിച്ചത് വെറുതെ അല്ല, ഞാൻ കാറ്റടിപ്പിച്ചപ്പോഴാണ് അവിടുന്ന് പിഴുതു പോകാതിരിക്കാൻ ഒരമ്മയുടെ മാറിൽ കുഞ്ഞു ചേരുന്നത് പോലെ ഈ ഭൂമിയുടെ മാറിൽ ഈ കതിരിന്റെ അല്ലെങ്കിൽ ഈ വിത്ത് അതിന്റെ വേരുകളും ഭൂമിയുടെ മാവിലേക്ക് ഇറങ്ങിച്ചേർന്നത് അല്ലെ. ഞാൻ വെള്ളത്തിന്റെ തോത് കുറച്ചത് കൊണ്ടാണ് വെള്ളം അന്വേഷിച്ച് ഇതിന്റെ വേരുകൾ അവിടെ ഇവിടെ പോയത്. അങ്ങനെ അന്വേഷിച്ച് പോയത് കൊണ്ടാണ് അത് ഉറപ്പുള്ള ഒരു കൃഷിയായിട്ട് മാറിയത്. അങ്ങനെ അതുകൊണ്ടാണ് പോരാട്ടം ഉണ്ടെങ്കിലേ സസ്യങ്ങൾ തങ്ങളെ സംരക്ഷിച്ച് ശക്തിയോടെ വളരത്തുള്ളൂ. പക്ഷേ ഈ പോരാട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് നിന്റെ വിത്തുകളെല്ലാം അലസന്മാരും മടിയന്മാരും ആയിപ്പോയി. അതുകൊണ്ടാണ് നീ ഉദ്ദേശിച്ച പോലെ ധ്യാന മണികളൊന്നും നിന്റെ ഈ ധാന്യത്തിൽ അല്ലെങ്കിൽ നിന്റെ ഈ വിത്തിൽ ഉണ്ടാകാതെ പോയത്. അപ്പോഴാണ് കൃഷിക്കാരൻ മനസ്സിലായത്, ഉടനെ കൃഷിക്കാരൻ എന്റെ പൊന്ന ദൈവമേ ഈ മഴയും വെയിലും എല്ലാം നീ എടുത്തു, എനിക്കൊന്നും വേണ്ട, അതാ സമയത്ത് എനിക്ക് വേണ്ട പോലെ നീ തന്നാൽ മതി. അതിനകത്ത് പറയുന്നത് സാരാംശം ഇതാണ്, പലപ്പോഴും ജീവിതത്തിലുണ്ടാകുന്ന പോരാട്ടങ്ങളാണ് നമ്മൾ ഏറ്റവും വലിയ കാര്യങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ പോരാട്ടം ചിലപ്പോൾ രോഗമാകാം, ഈ പോരാട്ടം ചില നഷ്ടങ്ങളാകാം, ഈ പോരാട്ടം ചിലപ്പം ആഗ്രഹിക്കുന്നത് പോലുള്ള ചില നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥന കേൾക്കാത്തതാകാം, എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ താമസിക്കുന്നതാകാം. പക്ഷെ ഈ പോരാട്ടങ്ങൾ നമ്മളെ നയിക്കുന്നത്, നമ്മളെ നയിക്കേണ്ടത് അടിസ്ഥാനപരമായ തളർന്നു പോകാത്ത ഉജ്ജ്വലതയോടെ ഏത് പ്രതിബന്ധങ്ങളിൽ കൂടിയും ശക്തിയോടെ രൂപപ്പെട്ടു വരുന്ന ഒരു വിശ്വാസത്തിന്റെ ഔന്നത്യങ്ങളിലേക്കാകുമ്പോഴാണ് ഈ പരിശോധനയിൽ നാം വിജയിക്കുന്നത്. ഒരുപക്ഷെ പിശാച് പരീക്ഷിച്ചാൽ പോലും അവിടെയും നമ്മൾ തളരാതെ യോബിനെ പോലെ അചഞ്ചലതയോടെ നിൽക്കാനൊക്കെ ഇടയായിത്തീരുന്നത് ഈ അടിസ്ഥാനമിട്ട ഭൂമിയിൽ വേരുറങ്ങുന്ന വൃക്ഷത്തെ പോലെ ക്രിസ്തുവിൽ വേരുറങ്ങിയ വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തിന്റെ അവബോധത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ നോമ്പും ഉപവാസവും ഈ കൂട്ടായ്മ ഒക്കെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. ജയന്തവൻ അനേകനെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട വൈദികശ്രത്തിലെ കർത്താവിപ്രിയ വിശ്വാസികളെ, നോമ്പുകാലത്തിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ നോമ്പിന്റെ പവിത്രതയെ നമുക്ക് ബോധ്യമാകുവാനും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശശുദ്ധിയെ വേദപുസ്തക അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുവാനും പ്രത്യേകിച്ച് രാജേഷ് അച്ഛൻ പ്രസംഗകലയിൽ ഒരു പ്രൊഫഷണൽ അല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും വേദപുസ്തകത്തെക്കുറിച്ചും വേദപുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും നന്നായി പരിജ്ഞാനം സ്വന്തമായിട്ടെടുക്കുകയും അതേറ്റവും ശ്രേഷ്ഠമായി നമുക്ക് നൽകുവാനും തക്കവണ്ണം കഴിവും പ്രാപ്തിയും ദൈവം കൊടുത്ത ഒരു വ്യക്തിയിലൂടെ ഇന്ന് പ്രഭാതത്തിൽ ഈ ഒരു സന്ദേശം ലഭിച്ചതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. പരിശോധനയും പരീക്ഷണവും നമ്മുടെ ജീവിതത്തിൽ ഏറെ കടന്നു വരുന്ന ഏറെ സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം എടുത്താൽ പലപ്പോഴും പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, ഞാൻ സ്കൂളിൽ പോകാതിരുന്നെങ്കിൽ നന്നായിരുന്നു, ഈ പരീക്ഷകളൊക്കെ ഇല്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു, രോഗങ്ങൾ വരാതിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ഉദ്ദേശങ്ങൾ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അസാധ്യമായ കുറച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കണം. പലപ്പോഴും ഞാൻ താരതമ്യം ചെയ്യുന്നത്, നമ്മൾ ചോദിക്കാത്ത അനുഗ്രഹങ്ങളാണോ ദൈവം തരുന്നത്, ചോദിക്കുന്ന അനുഗ്രഹങ്ങളാണോ കൂടുതൽ നൽകുന്നത്? നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ ഉത്തരം കാണും. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ചോദിച്ച ഉത്തരങ്ങൾ എല്ലാം ലഭിച്ചിട്ടില്ല, അപേക്ഷിച്ചതെല്ലാം നിവർത്തിപ്പാനും സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ സ്വപ്നം കാണാത്ത പല മേഖലകളിലും ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്, പല സാധ്യതകളും തുറന്നു തന്നിട്ടുണ്ട്. ഇതാണ് വലിയവനായ ദൈവം. പക്ഷെ ഇന്നും നമ്മളിത് എത്ര പ്രാവശ്യം വചന ശുശ്രൂഷയിലൂടെ കേട്ടാലും വേദപുസ്തകത്തിലൂടെ പഠിച്ചാലും അവശേഷിക്കുന്ന ചോദ്യം ഇങ്ങനെ തന്നെയാണ്, ചോദിക്കുന്ന അപേക്ഷകൾക്കനുസരിച്ച് ദൈവം തന്നില്ല എങ്കിൽ നമ്മൾ ദശാംശം മുടക്കുവാനും ദേവാലയത്തിലൂടെയുള്ള ബന്ധം മുടക്കുവാനും ദൈവഭക്തി കുറയ്ക്കുവാനും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനൊരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തെ നന്നായി വ്യാഖ്യാനിച്ചുകൊണ്ടും വേദപുസ്തകത്തിൽ പരിശോധനകളും പരീക്ഷണങ്ങളും ഉണ്ടായ ചില പ്രത്യേകമായ സാഹചര്യങ്ങളും സംഭവങ്ങളും ഓർത്തിണക്കിക്കൊണ്ടും പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ഈ നോമ്പുകാലത്തിൽ നമുക്ക് കേൾക്കേണ്ടുന്ന ഒരു മഹത്തായ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്കിന്ന് പ്രഭാതത്തിൽ നൽകിയതിൽ നമുക്ക് സന്തോഷിക്കാം. പ്രിയപ്പെട്ട അച്ഛൻ, മനസ്സിലാക്കുന്നത് ഇന്ന് മറ്റാരെങ്കിലും ആരെയെങ്കിലും അച്ഛനെ ഏൽപ്പിച്ചിരുന്ന ദിവസമായിരിക്കാം. അതുകൊണ്ടാണ് സാധാരണ ഒരു 9 മണിയോടുകൂടി അച്ഛൻ്റെ ഒരു മെസ്സേജ് വരും. ഇന്നും എനിക്ക് വന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ മൊബൈലിന്റെ അടുത്തല്ല ഇരുന്നത്. ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. അച്ഛ ഇന്ന് കൂടുതൽ അതിനകത്ത് വിവരണങ്ങളൊന്നുമില്ല. അച്ഛൻ ഇന്ന് ഫ്രീ ആണോ എന്ന് പറയാമോ. പക്ഷെ അപ്പൊ ഞാനൊരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഇരുന്നത് കൊണ്ട് ഞാനത് കണ്ടതുമില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ മറുപടി അയച്ചു. അതിനു മുമ്പേ ആര് വെയിറ്റില്ലെങ്കിലും ഞാൻ ഈ ഉദ്യമം ഭംഗിയായിട്ട് നടത്തുമെന്നുള്ളൊരു ബോധ്യം പ്രിയപ്പെട്ട അച്ഛനുണ്ട്. അതിന് കഴിവ് ദൈവം കൂടുതൽ കൊടുക്കട്ടെ. അനേക സന്ദർഭങ്ങൾ ഇതുപോലെ അച്ഛനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ വചന ശുശ്രൂഷയിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു പക്ഷേ രാജേഷൻ തന്നെയായിരിക്കും എന്നാണ് എന്റെ വിചാരം. കാര്യം അത് നേരത്തെ പ്രിസ്ക്രൈബ്ഡായിട്ട് കിട്ടുന്നതല്ല. പലരും അവരുടെ അവസരം അവസാന ഘട്ടത്തിൽ നിഷേധിക്കുമ്പോൾ മറ്റ് ഗത്യന്തരം ഇല്ലാതെ വരുമ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ തന്നെ. പക്ഷെ അങ്ങനെയുള്ള പ്രസംഗം ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും അത് ഗുണനിലവാരമില്ലാത്ത പ്രസംഗമായി പോകുമെന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിൽ അച്ഛൻ അതിനൊരു വലിയ ഉത്തരമാണ് നൽകുന്നത്. ശ്രദ്ധേയമായ രീതിയിൽ വേദപുസ്തകം മുന്നമേ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. ഇത് ചെറിയ കാര്യമല്ല അവതരിപ്പിച്ചത്. പരീക്ഷണവും പരിശോധനയും ഏറ്റവും ഭംഗിയായി പ്രിയപ്പെട്ട അച്ഛൻ അത് അവതരിപ്പിച്ചു. അച്ഛനോട് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേര് സുബോറോ പ്രാർത്ഥനയുടെ പേരുള്ള പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. കേട്ടവർക്കെല്ലാം ധന്യമായ ചില പ്രകാശങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിപ്പാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം കൊണ്ടും നമ്മളോടൊപ്പമായിരുന്ന അപമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനും മാമനച്ഛനുമൊക്കെ അതിനു വേണ്ടുന്ന എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും ഇതിനോടൊപ്പം നൽകും എന്ന് ഞാൻ കരുതട്ടെ. എല്ലാവരുടെയും സന്തോഷം ഈ ഇതിനകത്ത് പങ്കുവച്ച് ഇനി നമ്മൾ 36-ാം ഞായറാഴ്ചയിലേക്ക് കടന്നു വരുന്നു. സഭയെ പ്രതിഷ്ഠിച്ച് സഭയോട് ഉള്ള നമ്മുടെ ബന്ധം ഒരു പ്രതിജ്ഞ പോലെ നമുക്ക് ചൊല്ലി ദൈവത്തോടുള്ള ഭക്തി പ്രകടിപ്പിക്കുവാനുള്ള അവസരം. അതിനെ തുടർന്ന് വരുന്ന ദിവസങ്ങളൊക്കെ കുംഭസാരത്തിനും ധ്യാനാത്മകമായ ചിന്തകൾക്കും ശുശ്രൂഷകൾക്കുമായൊക്കെ ഉപയോഗിക്കാനിടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകളെ പൂർത്തീകരിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് പേരുകൾ വായിക്കുന്നത് ജോഷമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രു, കെ എസ് കറിയ, ഡോക്ടർ മിസ്റ്റർ ഡാൻ, വർഗീസ് വർക്കി, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, കുഞ്ഞുകുഞ്ഞമ്മ, മോളി സാറ, ഹാന, രാജു ഡാനിയൽ, നോഹ, അരുൺ, ആലീസ് ജോസഫ്, ജോൺ സി തോമസ്, ബിൻസു ഉമ്മൻ, റൊഹാൻ വർഗീസ്, മോളി താമരവേൽ, ജോർജ് ജോൺ, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ടൈറ്റസ് ടൈറ്റസ് താരങ്ങളുണ്ട്. ഇവരെയൊക്കെ നമുക്ക് നോക്കാം. കരുണാകടലിൽ ഉള്ള ജീവിതത്തിന്റെ 2 ഈരടികൾ പാടിക്കൊണ്ട് ആലപിച്ചുകൊണ്ട് നമുക്ക് സുഖത്തിലേക്ക് പ്രവേശിക്കാം.
കരുണ Yeah. അവന്റെ സന്നിധാനത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ജീവിതത്തിൽ പരീക്ഷണങ്ങളെക്കാൾ ഉപരിയായിട്ട് പരിശോധനകൾ വരുമ്പോൾ ആ പരിശോധനയിൽ തളർന്നു പോകാതെ വാടിച്ചെരിയാതെ എഴുന്നേറ്റ് നിൽക്കുന്നതിനും, എന്റെ യഹോവ എനിക്ക് മതിയായവൻ, അവൻ എന്നെ നടത്തുമെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ മനസാക്ഷി മനസാന്നിധ്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൃത്യമായിട്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥങ്ങൾ, രോഗങ്ങൾ, ഫിനാൻഷ്യൽ പ്രോബ്ലം, കുടുംബ ബന്ധങ്ങൾ, കുഞ്ഞുങ്ങളോടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയെല്ലാം വന്ന് അലയടിച്ചു കൂടുമ്പോൾ ദൈവമേ അവിടുന്ന് തന്നെ സഹായിക്കണമേ എന്ന് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. വാതിലുകളെല്ലാം അടയുമ്പോൾ മുകളിലേക്ക് നോക്കുന്ന തുറക്കുന്ന ഒരു വാതിൽ എവിടെയുണ്ട്? കർത്താവ്, ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ എനിക്ക് മരിച്ചാൽ നന്നായിരുന്നു എന്ന് ഏലിയാവ് പറഞ്ഞതുപോലെയും യോനയും മരിക്കുവാൻ ആഗ്രഹിച്ചതുപോലെയും, എങ്കിലും അവരിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള പാഠങ്ങൾ അതല്ല, എന്റെ ദൈവം എനിക്ക് അതിലുപരിയായിട്ടുള്ള ഒരു മഹത്തമായിട്ടുള്ള സ്ഥാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ സജ്ജമാക്കി ആ തിരുസന്നിധിയിലേക്ക് നമ്മുടെ നയനങ്ങളെ ഉയർത്താം. എന്റെ യഹോവയാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ ചാടി ചെല്ലും, എന്റെ യഹോവയാൽ ഞാൻ മതിലുകൾ ചാടിക്കടക്കും എന്ന് പറയാൻ തക്കവണ്ണം ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഇവിടെ കൂടി വരാൻ പോരാളിച്ചവരും ഇതിൽ സംബന്ധിക്കാൻ സാധിക്കാത്തവരെയും അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്റെ കരുണയിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ടിരിക്കുന്ന നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവെ അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതിന് അനുഭവ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന വൈദികരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവർ നടത്തുന്ന ശുശ്രൂഷകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയിൽ അവരെ കാത്തുകൊള്ളണമേ. കർത്താവ്, കടന്നു വന്ന വിശ്വാസികളായ എല്ലാ മക്കളെയും ഓർക്കുന്നു. പേര് പേരായിട്ടും കുടുംബം കുടുംബമായിട്ടും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടത്തുന്ന കുറയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവ്, കൂടി വരുവനായിട്ട് ഒരിക്കൽ കൂടി സ്തോത്രം. രോഗികളായവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന അവിടുത്തെ ആണിപ്പോഴുള്ള കരങ്ങൾ തൊട്ട് അവരെ തൊടണമേ, സൗഖ്യമാക്കണമേ. കഴിഞ്ഞ ആഴ്ചയിലെ കുനിയ എന്ന സ്ത്രീയെ അവിടെ നിവർത്തിച്ചുവല്ലോ. അവൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും അവളുടെ മനസ്സ് ദൈവം അറിയുന്നുണ്ടായിരുന്നു. 18 വർഷക്കാലമായിട്ടുണ്ട് സിനഗോഗിൽ അവളെ പ്രാർത്ഥിക്കുവാനായിട്ട് വന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥന വേണ്ട എന്ന് വെച്ച് വീട്ടിലിരുന്നില്ല. ആ പ്രത്യേകമായിട്ടുള്ള ദിവസം വന്നപ്പോഴാണ് അവളുടെ രക്ഷകനുണ്ടായിരുന്നു, അവൾക്ക് സൗഖ്യം ലഭിച്ചത്. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിലെ 1, 2, 3 അല്ലെങ്കിൽ 50 പ്രാവശ്യവും നമുക്ക് ചിലപ്പോൾ ഉത്തരം ലഭിച്ചെന്ന് വരത്തില്ല. എങ്കിലും ചോദിക്കുന്നതിനുപരിയായിട്ട് അവിടുന്ന് വേറെ വിധത്തിൽ ഉത്തരം തന്നെ നമ്മൾ നടത്തുന്ന വ്യക്തിയായിട്ട് സ്തോത്രം. കർത്താവ്, വരുന്നവരായിരിക്കുന്ന ആശാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കഷ്ടപ്പാടും അവിടുത്തെ കുരിശുമരണവും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉതകുന്നതാകുന്നുവല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് സംബന്ധിക്കുന്നതിനും ഒരുങ്ങി വന്ന് പ്രാർത്ഥിക്കണമേ. ഞങ്ങളെയെല്ലാം സജ്ജരാക്കണമേ, അവിടുത്തെ ആത്മാവ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നുവരുന്നെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവത്തിന് സമർപ്പിക്കുന്നു. മാനവമാവത്ത് അങ്ങേക്ക് തന്നെ വലിയ രക്ഷകൻ നാമത്തിലപേക്ഷിക്കുന്ന അവിടെ കേൾക്കണമേ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് നാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ.
അന്യമാർന്ന എല്ലാവരുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സാന്നിധ്യങ്ങളുടെ നടച്ച മാമനച്ചൻ, പി സി വർഗീസച്ചൻ, ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാക്കാവുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. സന്തോഷ് പള്ളിയുടെ അങ്കടത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവകരങ്ങളിൽ സ്നേഹത്തോടും പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു. ഈ നോമ്പ് ദിനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീ പ്രൈസ് സെക്രട്ടറി ഉറപ്പിച്ചതുപോലെ എല്ലാ 36 ഞായറാഴ്ചയും സഭാദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നു. ഒരുപക്ഷെ അപരിശുദ്ധ സഭയാണ് നമുക്ക് ഇങ്ങനെ കൂടുവാനും ഈ ഒരുപക്ഷെ ഈ രാജ്യത്ത് വരുവാൻ പോലും നമ്മളിടയാക്കി തീർത്തത് തോമസ് ലീഹ ഭാരത്തിൽ വന്ന് നമ്മൾ ക്രിസ്ത്യാനികളായി ആ ഒരു പാരമ്പര്യം നന്ദിപൂർവ്വം ഓർക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സഭയെ നമ്മൾ സ്നേഹിക്കണം. പരിശുദ്ധ തോമസ് ലീഹയുടെ മധ്യസ്ഥയിൽ നമ്മൾ അഭയം പ്രാപിക്കണം. പിതാവിനെ ഓർക്കണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും നമ്മുടെ ഈ സഭയ്ക്കുണ്ടാകണം. പ്രതി നോമിന്റെ കാലഘട്ടത്തിൽ സഭ മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുവാനും തമ്പുരാനുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽപ്പാൻ തക്കോണം ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കാതലിക്കേറ്റ ദിനത്തിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുന്നു. ദീനം അനവരെയും വാഴ്ച അനുഗ്രഹിക്കട്ടെ.